ദില്ലിദാലിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. വിനായക് ദാമോദർ സവർക്കർ എന്ന പേരിന് ദേശീയ തലത്തിൽ ഒരു വേരോട്ടം ലഭിച്ചിട്ട് 2 പതിറ്റാണ്ടുകളുടെ പോലും പഴക്കമില്ല. പടിഞ്ഞാറൻ ഇന്ത്യയിലെ, അതായത് ജനകീയതയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പടിഞ്ഞാറൻ ഇന്ത്യയിലെ സവർണ ഹിന്ദു ദേശീയത പ്രസ്ഥാനത്തിന്റെ സർവസമ്മതനായ ദാർശനിക നേതാവ് മാത്രമായി സവർക്കർ പതിറ്റാണ്ടുകളോളം നിലനിന്നു വരികയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുൻപും പിൻപും ദേശീയ തലത്തിൽ അദ്ദേഹത്തിന്റെ പേര് ചർച്ചയ്ക്ക് വന്നിരുന്നത് ഗാന്ധിവധത്തിലെ അദ്ദേഹത്തിന്റെ പങ്ക് ചർച്ചയ്ക്ക് വരുന്ന അവസരങ്ങളിൽ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ആ സ്ഥിതിക്ക് വലിയ മാറ്റം വന്നിരിക്കുന്നു. ഗാന്ധി എന്ന് പറയുമ്പോൾ ഒരു വിപരീത ധ്രുവത്തിന്റെ രാഷ്ട്രപിതാവ് പോലെ സവർക്കറുടെ പേരും കൂടി പരാമർശിക്കപ്പെട്ട് പോരുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം ഇന്ന് ഇന്ത്യയിൽ നിലവിൽ നിൽക്കുന്നുണ്ട്. സവർക്കർ ആരായിരുന്നു? ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികളുടെ പുതിയ ഇന്ത്യാ ചരിത്ര രചനയിൽ വിനായക ദാമോദർ സവർക്കർ എവിടെ നിൽക്കുന്നു? സവർക്കർ എന്ന പേരും ജീവിതവും ഗാന്ധിയുടെ പേരും ജീവിതവും പോലെ സുതാര്യമോ തുറന്നതോ ആയ ഒരു ജീവിതമാകാതെ നിൽക്കുന്നത് കൊണ്ടാണ് മിത്തുകൾ കൊണ്ട് തീർത്ത ഒരു ജീവിത ചരിത്രം സമാന്തരമായി അദ്ദേഹത്തിൻ്റെതായിട്ട് നിലനിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനൊരു രഹസ്യാത്മകത ഉണ്ടായിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച്, സവർക്കറെ കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി ദില്ലി ദാലിയിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട കവിയും ഹിന്ദുത്വ ചരിത്ര നിരീക്ഷകനും പ്രഭാഷകനുമൊക്കെയായ പി എൻ ഗോപികൃഷ്ണനാണ്. നാഥുറാം ഗോഡ്സെയും ഹിന്ദുത്വത്തിന്റെ സത്യാനന്തര പരീക്ഷകളും അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഒരു രചനയാണ്. അതുപോലെ തന്നെ മറ്റു പുസ്തകങ്ങൾ, ഇരിക്കാലൂരി പനമ്പട്ട ടി കവിത മാംസഭോജിയാണ്, ബിരിയാണിയും മറ്റ് കവിതകളും, ആദ്യ പുസ്തകം ആയ മടിയരുടെ മാനിഫെസ്റ്റോ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ സ്ത്രീ, ഏറ്റവും അവസാനത്തെ സ്ത്രീയോട് പറയുന്നത്, പ്രളയവാരിധി നടുവിൽ നാം എന്നിവയൊക്കെയാണ് ഗോപിയുടെ പുസ്തകങ്ങൾ. എല്ലാം എനിക്ക് പ്രിയപ്പെട്ട പുസ്തകങ്ങളാണ്. ഇതിൽ ഇരിക്കാലൂരി പനമ്പട്ടടിക്ക് 2014 കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉടൻ പുറത്തിറങ്ങാൻ പോകുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന പുസ്തകത്തെ, അതിൻ്റെ പല ഭാഗങ്ങളും വായിച്ചു കഴിഞ്ഞെങ്കിലും ആ പുസ്തകത്തെ വളരെ ആകാംക്ഷയോടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു കോപ്പി ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. സ്വാഗതം പി എൻ ഗോപികൃഷ്ണൻ ദില്ലി ദാലിയുടെ ഈ സവർക്കർ പോഡ്കാസ്റ്റിലേക്ക്.
സന്തോഷം, സന്തോഷം ഗോപാൽ സർ.
സവർക്കർ മിത്തും യാഥാർത്ഥ്യവും എന്നാണ് ഈ സംഭാഷണ പോഡ്കാസ്റ്റിന് തലക്കെട്ടിടാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. തലക്കെട്ട് ഞാൻ മാറ്റണോ?
വളരെ വളരെ നല്ല തലക്കെട്ടാണ് അത്. ഈ സന്ദർഭത്തില് ഏറ്റവും യോജിച്ച തലക്കെട്ടെന്നേ ഞാൻ അതിനെ പറയുള്ളൂ.
അപ്പോൾ സവർക്കർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, സാമാന്യ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു അജ്ഞാത ഭൂപ്രദേശം പോലൊന്നാണ്. RSS മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മാത്രം പരിചിതമായിരുന്ന ഒരു പേരായിരുന്നു ഏതാണ്ട് 2000 വരെ കേരളത്തിൽ ഈ സവർക്കർ എന്ന് പറയുന്നത്. അതിനുശേഷമാണെങ്കിലും അദ്ദേഹത്തിലേക്കുള്ള ഏതൊരു യാത്രയും ഒരു അജ്ഞാത ഭൂപ്രദേശത്തിലേക്കുള്ള യാത്ര പോലെയാണ് മലയാളിക്ക്. എന്നാൽ പടിഞ്ഞാറേ ഇന്ത്യയിൽ അങ്ങനെയല്ല എന്നുള്ളതാണ് ഞാൻ തുടങ്ങുന്നത്, സംഭാഷണം തുടങ്ങുന്നത്. പടിഞ്ഞാറേ ഇന്ത്യയിൽ അങ്ങനെയല്ല, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ഒരു വലിയ വിഭാഗത്തിന് അദ്ദേഹം ഒരു ദേശാഭിമാന പ്രതീകമാണ്. പടിഞ്ഞാറേ ഇന്ത്യയിൽ നിന്നാണ് 3 പേർ വരുന്നത്: ഗാന്ധി, അംബേദ്കർ, സവർക്കർ. ഇതിനോട് എങ്ങനെയാണ് ഗോപി പ്രതികരിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ ആമുഖത്തിനോട്.
തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ട ഒരു നാഷണൽ ഹിസ്റ്ററിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം ആണ് ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചത്, ഈ പേരുകളിലൂടെ ചൂണ്ടിക്കാണിച്ചത്. ബോംബെ പ്രൊവിൻസിൽ നിന്നാണ് ഈ 3 പേരും വരുന്നത്, ഗാന്ധിജി ആയാലും സവർക്കർ ആയാലും അംബേദ്കർ ആയാലും. ഏതാണ്ട് ഒരു സമാനമായ കാലഘട്ടത്തിൽ ആണ് ഇവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അതിനു മുമ്പ് കേരളത്തെ സംബന്ധിച്ച ഒരു കാര്യം കൂടി ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സവർക്കർ ഒരു പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുണ്ട്. അന്ന് ചങ്ങനാശ്ശേരിയിൽ മറ്റും സംസാരിച്ചിട്ടൊക്കെയുണ്ട്. ഹിന്ദു ഐക്യത്തെ കുറിച്ചാണ് സംസാരിച്ചത്. മാത്രമല്ല സി പി രാമസ്വാമി അയ്യരുമായി വലിയ അടുപ്പം സവർക്കർക്ക് ഉണ്ടായിരുന്നു. സി പി എ വൈസ്രോയി കൗൺസിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സവർക്കർ ഒരു ഘട്ടത്തിൽ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്വതന്ത്ര തിരുവിതാംകൂർ
അതെ
സി പി പ്രഖ്യാപിക്കുമ്പോൾ ആദ്യത്തെ കമ്പി സന്ദേശം, സി പി എ അനുമോദിച്ചുകൊണ്ടുള്ള ആദ്യത്തെ കമ്പി സന്ദേശം അയക്കുന്നത് സവർക്കറാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഹിന്ദു രാജ്യം ആണ് സി പി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്, അത് വളരെ ശുഭോദർക്കമായ കാര്യമാണെന്നാണ് സവർക്കർ പറഞ്ഞത്. നമുക്ക് ബോംബെ പ്രൊവിൻസിലേക്ക് വരികയാണെങ്കിൽ സവർക്കർ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചരിത്ര സാഹചര്യത്തിലാണ് ജനിക്കുന്നത്. അത് തിലകിന് ശേഷമുള്ള ഒരു മറാത്ത ജീവിതത്തിലാണ് സവർക്കർ, ഹിന്ദു ജീവിതത്തിലാണ്, കുറച്ചുകൂടി സവിശേഷമായിട്ട് പറയുകയാണെങ്കിൽ മറാത്ത ബ്രാഹ്മണ ജീവിതത്തിലാണ് സവർക്കർ സവിശേഷമായി ഇടപെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സവർക്കർ ഈ വരുമ്പോ ശരിക്കു പറഞ്ഞാല് സവർക്കർ രാഷ്ട്രീയത്തിലേക്ക് രണ്ടാമത് തിരിച്ചു വരുന്നത്, ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞ് രണ്ടാമത് തിരിച്ചു വരുന്നത് 37-ലാണ്, 1937-ലാണ്. അപ്പോ 1911 ജയിലിൽ പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് 21 ആവുമ്പോ ഇന്ത്യൻ മെയിൻലാൻഡിലെ ജയിലിലേക്ക് അണ്ടമാനിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. 23 ഹിന്ദുത്വം എഴുതുന്നുണ്ട്. അതിനുശേഷം 24 സ്വതന്ത്ര ആവുന്നുണ്ട്. 24 സ്വതന്ത്ര ആവുമെങ്കിലും രത്നഗിരി ജില്ലാ തടവിലായിരുന്നു. ആ ജില്ല വിട്ടു പോവാൻ സാധിക്കില്ലായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു നിബന്ധന, റിലീസിൽ ഉണ്ടായിരുന്ന ഒരു നിബന്ധന, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടരുത്, പ്രത്യക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടരുത് എന്നായിരുന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് 37-ലാണ് സവർക്കർ സജീവ രാഷ്ട്രീയത്തിലേക്ക് രണ്ടാമത് പ്രവേശിക്കുന്നത്. അപ്പോ ഈ സവർക്കർ ജയിലിൽ പോകുന്ന കാലത്ത് തിലകന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ, തിലകൻ മുന്നോട്ട് കൊണ്ടുപോയ ബ്രാഹ്മണ രാഷ്ട്രീയത്തിന്, ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ബ്രാഹ്മണ രാഷ്ട്രീയ മൂലകങ്ങൾ വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു കാണാൻ പറ്റും. അപ്പൊ അത്തരം ഒരു രാഷ്ട്രീയമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ തിരിച്ചെത്തിയപ്പോ, രണ്ടാമത് തിരിച്ചെത്തുമ്പോഴേക്കും ഗാന്ധി വലിയ തരത്തില് സ്വാധീനം ചെലുത്തിയിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. മാത്രമല്ല ഗാന്ധി ഈ ബ്രാഹ്മണ പൊളിറ്റിക്സിന് പകരം ഒരു ബഹുജന രാഷ്ട്രീയം ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ സെൻട്രൽ തീമാക്കി മാറ്റിയിരുന്നു. അപ്പൊ ഈ സാഹചര്യത്തിനോട് സവർക്കർക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല. തുടർന്ന് തന്റെ മുസ്ലിം വിരോധത്തോടൊപ്പം തന്നെ ഗാന്ധി വിരോധവും തുടർച്ചയായിട്ട് പ്രസരിപ്പിച്ചുകൊണ്ടാണ് സവർക്കർ അവസാന കാലം വരെ തുടർന്നിരുന്നതെന്ന് പറയാം. ഗാന്ധി വധം വരെയുള്ള സമയം വരെ തുടർന്നിരുന്നതെന്ന് പറയാം. അംബേദ്കറുമായിട്ട് മറ്റൊരു ബന്ധം ആണ് സവർക്കർ കാംക്ഷിച്ചിരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പലയിടത്തും സവർക്കർ പ്രസംഗിക്കുന്നുണ്ട്, അതായത് ഒരു ഹിന്ദു രാഷ്ട്രീയം, ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ പറയുന്ന കീഴാള ജനതയെ മാറ്റി നിർത്തി സാധ്യമല്ല. കാരണം അതിന്റെ എണ്ണമെടുത്ത് സവർക്കറിന്റെ മുഴുവൻ രീതികൾ, രാഷ്ട്രീയ രീതികളും എണ്ണത്തെയും വലിപ്പത്തെയും ഒക്കെ ആശ്രയിച്ചിട്ടുള്ള ഒരുതരം സ്റ്റാറ്റിസ്റ്റിക്കൽ ആണെന്ന് പറയാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ബ്രാഹ്മണ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോവാൻ ബ്രാഹ്മണരെ കൊണ്ട് മാത്രം സാധ്യമല്ല എന്ന് പറയുന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരാശയത്തിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരാശയം ഒരു തരത്തിലുള്ള വംശീയ ആശയമാണ് എന്ന് പറഞ്ഞാല്, ഹിന്ദുക്കളെ വംശീയമായി നിർവചിക്കുകയും ആ രീതിയിൽ ഒരു വലിയ ഹിന്ദു മണ്ഡലം ഉണ്ടാക്കുകയും, എന്നാൽ അതിന്റെ ഒരു കേന്ദ്രസ്ഥാനത്ത് പഴയ മട്ടിലല്ലാത്ത ഒരു ബ്രാഹ്മണ രാഷ്ട്രീയം കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത്, ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകമൊക്കെ അനുഷ്ഠിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അംബേദ്കറെ മാറ്റി നിർത്താൻ പലപ്പോഴും സവർക്കർക്ക് മടിയായി. അംബേദ്കർ ഹിന്ദുമതത്തെ നിരന്തരമായിട്ട് ആക്രമിക്കുമ്പോഴും പലപ്പോഴും ഈ വംശീയ രാഷ്ട്രീയത്തിന്റെ മടക്കുകളിലേക്ക് ഈ പറയുന്ന കീഴാള ജനതയെ കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് മഹർ പോലെയുള്ള ഒരു ജാതിയെ, ചമർ പോലെയുള്ള ജാതിയെ, ഭാഗികളെയൊക്കെ കൊണ്ടുവരാൻ നിരന്തരം ശ്രമിച്ചിരുന്നു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പം നമ്പൂതിരി നവോത്ഥാനമൊക്കെ ഉണ്ടാകുമ്പോൾ പൂണൂല് പൊട്ടിച്ചു കളയാന്നാണ് വീട്ടിയെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നത്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷെ സവർക്കർ നേരെ തിരിച്ചാണ്, മനുഷ്യനെ ബ്രാഹ്മണവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. ഈ സവർക്കർ വലിയ ആന്റി കാസ്റ്റ് മൂവ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ട് എന്ന് പലരും അവകാശപ്പെടുന്നുണ്ട്. ഇപ്പോ വരുന്ന ഈ ജീവചരിത്ര പുസ്തകങ്ങളിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ പുതുതായിട്ട് ഓർമ്മ സൃഷ്ടിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ അത് വലിയ തരത്തിൽ ആ ഭാഗം ഇങ്ങനെ മുന്നോട്ട് പ്രകാശിപ്പിക്കുന്നുണ്ട്, മുന്നോട്ട്
വിക്രം
വയ്ക്കുന്നുണ്ട്.
സമ്പത്തിന്റെ
ആ വിക്രം സമ്പത്തിന്റെ പുസ്തകമായാലും വൈഭവ് പുരന്തരയുടെ പുസ്തകമായാലും അതിലൊക്കെ തന്നെ അത്തരം ഒരു വാദം അവരെല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അത് എല്ലാവരെയും ബ്രാഹ്മണവൽക്കരിക്കുക, വംശീവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ബ്രാഹ്മണവൽക്കരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാല് മഹറിന് പൂണൂൽ ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭാഗ്യക്ക് പൂണൂൽ ഇട്ടു കൊടുക്കുകയാണ്. പൂണൂൽ പൊട്ടിച്ച് സവർക്കർ സ്വന്തം പൂണൂൽ പൊട്ടിച്ച് കളയല്ല, മറിച്ച് ഈ ഇവർക്ക് പൂണൂൽ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം ആ രാഷ്ട്രീയം വളരെ വ്യക്തമായി സൂക്ഷ്മതയോടുകൂടി മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും അംബേദ്കർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന് എതിർത്തുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് സവർക്കർ നടത്തിയിരുന്നത്. അംബേദ്കർ അത് വളരെ നന്നായിട്ട് തിരിച്ചറിഞ്ഞിരുന്നു. അംബേദ്കർ പ്രത്യേകിച്ച് ഈ വിഭജനം ജിന്ന ഉന്നയിക്കുന്ന കാലഘട്ടത്തിൽ, ജിന്നയും സവർക്കറും ഒരു തരത്തിൽ വിഭജനം ഉന്നയിക്കുന്ന കാലഘട്ടത്തിൽ, ഇവർ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതുന്നത് അംബേദ്കർ ആണ്. അപ്പോ ഇങ്ങനെ ഒരർത്ഥത്തിൽ കീഴാള മൂവ്മെന്റ് അംബേദ്കറുടെ നേതൃത്വത്തിൽ വരുന്നു, മറ്റേ അറ്റത്ത് ഗാന്ധിയുടെ ജീവിതത്തിൽ ഗാന്ധിയുടേതായിട്ട് ഒരു ബഹുജന പൊളിറ്റിക്സ് വരുന്നു. ഇതിന്റെ ഉള്ളിൽ കൂടി ഒരു ഹിന്ദു വംശീയ രാഷ്ട്രീയം എങ്ങനെ സാധ്യമാക്കാം എന്നാണ് സവർക്കർ ശ്രമിച്ചത്. മാത്രല്ല വയലൻസ് അതിന്റെ കേന്ദ്ര സ്ഥാനത്തുണ്ടായിരുന്നു, അത് നമ്മൾ മറക്കാൻ പാടില്ല. അത് ആ വയലൻസ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് സവർക്കറുടെ ജീവിതത്തില് അത് ഒരു ആശയമായിട്ട് അവതരിപ്പിക്കുക മാത്രല്ല അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. ഗാന്ധിവധം വരെയുള്ള സംഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ പറ്റും. അപ്പൊ ഒരേ സമയം അത് ഫാസിസ്റ്റ് പൊളിറ്റിക്സ്, ആക്രാമകമായിട്ടുള്ള ഒരു ഫാസിസ്റ്റ് പൊളിറ്റിക്സ് ആണ് സവർക്കർ മുന്നോട്ട് വെച്ചിരുന്നത്. വളരെ സ്വാഭാവികമായിട്ട് ഗാന്ധിവധത്തിന് ശേഷം പബ്ലിക് മെമ്മറിയിൽ നിന്ന് സവർക്കർ പോയിരുന്നു. സവർക്കർ എന്ന് പറയുന്ന ആ നാമം പോലും ആരും ഉച്ചരിച്ചില്ല, എന്ന് പറഞ്ഞാൽ അവരുടെ പിൻഗാമികൾ പോലും അത് ഉച്ചരിക്കാൻ ഭയന്നിരുന്നു. ആ ഭയമാണ് ഇപ്പൊ മാറിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ പറയുന്ന നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ ഇത് ഹിന്ദുത്വയുടെ 100-ാം ആണ്ടാണ് 2023 എന്ന് പറയുന്നത്. ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകം പുറത്തു വന്നിട്ടുള്ള 300-ാം ആണ്ടാണ്. 25-ല് ആ പുസ്തകത്തെ ആസ്പദിച്ച് ഉണ്ടായ ആദ്യത്തെ സംഘടന എന്ന് വിളിക്കാവുന്ന RSS നൂറാം ആണ്ടാണ്. അപ്പൊ ഈ സാഹചര്യത്തിലാണ് സവർക്കറെ തിരിച്ചു കൊണ്ടുവരുന്നത്. ഗോപാലകൃഷ്ണൻ അറിയാലോ, ഇപ്പൊ ഏറ്റവും അവസാനം ഈ മെയ് 28-നാണ് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞ സവർക്കറുടെ ജന്മദിനത്തിലാണ്.
അപ്പൊ ഈ ഞാൻ അംബേദ്കറിലേക്ക് ഒന്നും പോവുകയാണ്. ഈ ഗാന്ധി അംബേദ്കർ സംവാദങ്ങളിലും ചർച്ചകളിലും കുറിക്കഴിയാതെ കിടക്കുന്ന പ്രശ്നങ്ങളാണ് പിൽക്കാലത്ത് കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ സവർക്കർക്ക് കിട്ടുന്ന സമ്മതിയായി വളർന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈ ഗാന്ധി അംബേദ്കർ വിവാദത്തിൽ എന്നും ഉണ്ടായിരുന്ന കുരുക്കഴിയാതെ. ഗാന്ധി ഒരു അത്ഭുതമായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ അനുഭവങ്ങളിൽ നിന്നും പാശ്ചാത്യ ദർശനങ്ങളുമായും ലോകമതങ്ങളുമായുള്ള കൊടുക്കൽ വാങ്ങലുകളിലും കൂടി തികച്ചും വ്യത്യസ്തനായ ഒരു ഹിന്ദു ഗാന്ധി ഇന്ത്യയിലേക്ക് വന്നതാണ് സത്യത്തിൽ ഈ സവർക്കർ പ്രോജക്റ്റിനെ തകിടം മറിച്ചത്. പക്ഷേ ഈ ഗാന്ധി അംബേദ്കർ സംവാദങ്ങളെ എടുത്തു കഴിയുമ്പോൾ ഈ പൂനെ പാക്റ്റിന്റെ സമയത്ത്, അതായത് ഇന്ത്യയിലെ ഹിന്ദു സമൂഹത്തിലെ പിന്നാക്ക സമുദായങ്ങൾക്ക് പ്രത്യേക ഇലക്ടറേറ്റ് വേണമെന്ന ചർച്ചയിൽ അതിനെതിരായി ഗാന്ധി നിലയുറപ്പിച്ചത് നമുക്കറിയാവുന്നതാണ്. ഇപ്പൊ അശോക് ഗോപാൽ എഴുതിയ പുസ്തകത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചിരുന്നു. അതിൽ പുതിയ അംബേദ്കറിന്റെ ജീവചരിത്രത്തിൽ അംബേദ്കറിന്റേതായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും ഗാന്ധിജി അനുവദിച്ചു കൊടുക്കുന്ന പ്രത്യേക പരിഗണന ഹിന്ദു സമൂഹത്തിലെ അധസ്ഥിതർക്ക് ഗാന്ധിജി അനുവദിച്ചു കൊടുക്കാത്തത് ഗാന്ധിജി ആഗ്രഹിക്കാത്ത തരത്തിലുള്ള വെല്ലുവിളിയിലേക്ക് ഭാവി ഇന്ത്യയെ നയിക്കുമെന്നും ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനങ്ങൾക്ക് ഭാവിയിൽ ശക്തി പകരുമെന്നും സവർക്കറുടെ ഇപ്പോഴുള്ള സമ്മതി ഗാന്ധിയേക്കാൾ കൂടുതലായി അംബേദ്കർ മുൻകൂട്ടി കണ്ടിരുന്നു?
അതെ, അത് തീർച്ചയായിട്ടും വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു നിരീക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം ഈ പൂരാ പാക്റ്റിനെ കുറിച്ച് അതിനെ സംബന്ധിച്ച് ഗാന്ധി അംബേദ്കറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ അല്ലെങ്കിൽ ആ ഡിസ്കോഴ്സിനെ വളരെ സൂക്ഷ്മമായിട്ട് പിൽക്കാല ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സവർക്കറുടെ തിരിച്ചറിവിന് കാരണം എന്ന് എനിക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ഗാന്ധിക്കും അംബേദ്കറിനും അല്ല ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്, പിൽക്കാലത്ത് വന്ന ജനാധിപത്യ രാഷ്ട്രീയത്തിനാണ് അത് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ 31-ലെ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ്. ഇപ്പം ഈ അടുത്ത കാലത്ത് ഗീതാ പ്രസിന് ഗാന്ധി അവാർഡ് കൊടുത്തപ്പോ വളരെ സജീവമായിട്ട് വീണ്ടും ആ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരികയുണ്ടായി. ഇപ്പോ 31-ലെ ഈ പൂനാ പാക്റ്റിന് ശേഷമാണ് അതിൽ ഗാന്ധിയൻ നിലപാടിന് അനുസരിച്ചിട്ടാണ് ഈ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും വെസ്റ്റ് ഇന്ത്യയിലും ഒക്കെ ഈ ക്ഷേത്രങ്ങൾ ഈ കീഴാള ജാതിക്കാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. അത് പൂനാ പാക്ട് അംബേദ്കറായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം മാത്രമല്ല ഗാന്ധിയിൽ ഉണ്ടാക്കുന്നത്, ഈ ഒരു തരത്തിൽ ഈ ആര്യൻ സിദ്ധാന്തം മുറുക്കി പിടിക്കുന്ന ആളുകളിൽ നിന്ന് ഗാന്ധിക്ക് വലിയ എതിർപ്പ് നേരിടേണ്ടി വരുന്നുണ്ട്. ഈ ഗീതാ പ്രസിന്റെ കല്യാണം എന്ന് പറയുന്ന ഹിന്ദു വാരിക ഹിന്ദു പത്രിക ആദ്യമായി ഗാന്ധിക്കെതിരെ തിരിയുന്നത് ഈ ഈ സമയത്താണെന്ന് അക്ഷയമുകൾ പറയുന്നുണ്ട്. വലിയ തരത്തിലുള്ള എതിർപ്പ് വരുന്നുണ്ട്. മാത്രമല്ല ഹിന്ദു മതത്തിന്റെ വിശുദ്ധി പൂനാ പാക്റ്റോടെ ഗാന്ധി നശിപ്പിക്കുകയാണെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ചിന്താഗതിയാണ് ഈ ആര്യൻ സിദ്ധാന്തം മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് പൊളിറ്റിക്സ് പറയുന്ന ഹൈന്ദവ പൊളിറ്റിക്സ് സംസാരിക്കുന്ന ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇമ്പാക്ട് അപ്പുറത്തെ ദിശയിൽ നടക്കുന്നത് അത് നമ്മൾ അധികം ചർച്ച ചെയ്തിട്ടില്ല. മാത്രല്ല ഡി ആർ നാഗരാജനെ പോലെയുള്ള പിൽക്കാല ഒരു ദളിത് ചിന്തകൻ സൂക്ഷ്മമായിട്ട് അതിനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫ്ലേമിംഗ് ഫീറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരധ്യായം ഈ സംവാദത്തിന് ശേഷം ഈ അംബേദ്കറുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടായി ഗാന്ധിയുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടായി എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണ്. എന്ന് പറഞ്ഞാല് ചരിത്രത്തിൽ ഒരു ഡിസ്കോഴ്സ് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡിസ്കോഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട ആ ഡിസ്കോഴ്സ് മൂലം അതിൽ ഏർപ്പെട്ട കക്ഷികൾക്ക് എന്ത് വ്യത്യാസം ഉണ്ടായി എന്നുള്ളതാണ്. അത് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ ഒരു പക്ഷേ ബുദ്ധിജീവികൾക്ക് ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന ബുദ്ധിജീവികൾക്ക് പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെശക് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. ഒരു ഡിസ്കോഴ്സ് കൊണ്ട് ചരിത്രത്തിന് എന്ത് ഫലമായിട്ട് ഉണ്ടായിരുന്ന ഉള്ളതാണ്.
ഈ പൂനാ പാക്റ്റും അംബേദ്കറുമായിട്ടുള്ള 1931-ൽ മാത്രമാണ് ഗാന്ധി അംബേദ്കറിനെ നേരിട്ട് കാണുന്നത്. പക്ഷേ പൂനാ പാക്റ്റിന് ശേഷം അതും ഗാന്ധിയിലുണ്ടായ നിതാന്ത പരിണാമങ്ങളിലെ ഏറ്റവും ശക്തമായ പരിണാമത്തിന് തുടക്കം കുറിക്കുന്നത് പൂനാ പാക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.
അതെ, അംബേദ്കർ അത്രമേൽ സ്വാധീനിച്ചിട്ടുണ്ട് പിൽക്കാല ജീവിതത്തിൽ. നാഗരാജ് എണ്ണി എണ്ണി പറയുന്നുണ്ട് ഹരിജനിലെ ലേഖനങ്ങളില് ഗാന്ധി എടുക്കുന്ന സമീപനങ്ങളില് യങ് ഇന്ത്യയിലൊക്കെ വരുന്ന ലേഖനങ്ങളില് ഗാന്ധി എടുക്കുന്ന സമീപനങ്ങളിലെ മാറ്റങ്ങള് വളരെ പ്രത്യക്ഷമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ സവർക്കർ നമ്മുടെ വിഷയം സവർക്കർ ആയതുകൊണ്ട് അതിലേക്ക് തിരിച്ചു വരാം. സവർക്കർ ഈ സമയത്തൊക്കെ ഈ രത്നഗിരി ജില്ലയിൽ കിടക്കുകയാണ്, തന്റെ വംശീയ പരീക്ഷണങ്ങൾ തുടരുകയാണ്. അവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സവർക്കർ ഈ മാപ്പ് എഴുതിയാണ് പുറത്തു വരുന്നതെന്ന് അറിയാലോ. ബ്രിട്ടീഷ് വിരുദ്ധത മുഴുവനായിട്ട് ഉപേക്ഷിച്ചിട്ടാണ് പുറത്തു വരുന്നത്, മാപ്പ് അപേക്ഷകളൊക്കെ പരിഗണിച്ചിട്ടാണ് സവർക്കറെ പുറത്തു വിടുന്നത്. അപ്പം രാഷ്ട്രീയം സവർക്കർക്ക് നിഷേധിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർ, പ്രത്യക്ഷ രാഷ്ട്രീയം. പക്ഷേ ആ പ്രത്യക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് വിരുദ്ധ രാഷ്ട്രീയമാണ്. ബ്രിട്ടീഷ് അനുകൂല രാഷ്ട്രീയം നടത്തുന്നതിൽ സവർക്കറെ തടയുന്നില്ല. സവർക്കർ ആ സമയത്ത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം വിരുദ്ധ ഗാന്ധി വിരുദ്ധ പ്രചരണം ആണ്. ഇതിനുള്ളിലാണ് ഈ ഹിന്ദു വംശീയ പരീക്ഷണങ്ങളും നടത്തുന്നത്. അപ്പൊ ഈ ഹിന്ദു വംശീയ പരീക്ഷണം നടത്തുമ്പോൾ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. ഒന്ന്, നേപ്പാളിലെ രാജാവിനെ വിളിക്കുന്നുണ്ട്, നേപ്പാളിലെ രാജകുമാരനെ രത്നഗിരി ഹിന്ദു സഭയുടെ സമ്മേളനത്തിലേക്ക്
ഇടയ്ക്ക് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള ഈ അഭിനവ ഭാരത് സംസ്ഥാനത്തിന്റെ നേതാവായിരുന്ന മദൻലാൽ ദിംഗ തൂക്കിലേർപ്പെടുത്തുന്നതിന് മുൻപ് ബ്രിട്ടീഷുകാരും ഹിന്ദുക്കളും തമ്മിലുള്ള, അതായത് ഇംഗ്ലീഷുകാരുടെ വംശവും ഹിന്ദു വംശവും നിലനിൽക്കുന്നിടത്തോളം കാലം ഈ സ്വാതന്ത്ര്യ യുദ്ധം തുടരും എന്ന് പറഞ്ഞിരുന്നു.
എന്ന് പറയുന്നത്.
ചേർന്നതിന് മുമ്പേ ദിങ്ര ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ സവർക്കർ ബ്രിട്ടീഷ് വിരോധം ഉപേക്ഷിച്ചു എന്നുള്ളതിന് ശക്തമായ തെളിവുകളുണ്ട് അല്ലെ?
തീർച്ചയായിട്ടും സവർക്കറ് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സവർക്കറ് ബ്രിട്ടീഷ് വിരോധി ആയിരിക്കുമ്പോഴും പിന്നീട് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് സഹായി ആയിരിക്കുന്ന കാലത്തും ഈ ബ്രാഹ്മണ പൊളിറ്റിക്സ് ആണ് മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പോ സവർക്കറ് ബ്രിട്ടീഷ് വിരോധി ആകുന്നതിന് കാരണം നമുക്കറിയാലോ, ഗോപാലകൃഷ്ണൻ അറിയാലോ, ചിത്പാവൻ ബ്രാഹ്മണ കുലത്തിലാണ് സവർക്കർ ജനിച്ചത്. ബ്രിട്ടീഷുകാരി പടിഞ്ഞാറൻ ഇന്ത്യയിലെ ആധിപത്യം സ്ഥാപിക്കുന്നത് ചിത്പാവൻ ബ്രാഹ്മണർ നേരിട്ട് രാജ്യം ഭരിച്ചിരുന്ന പേഷ്വ സാമ്രാജ്യത്തിനെ തോൽപ്പിച്ചിട്ടാണ്. പേഷ്വകളെ തോൽപ്പിച്ചിട്ടാണ് ബോംബെ പ്രൊവിൻസ് പിടിച്ചെടുക്കുന്നത് 1818 യുദ്ധത്തിൽ. തുടർച്ചയായിട്ട് ഈ ചിത്പാവൻ ബ്രാഹ്മണ കുലത്തില് ഈ 1818 മുതൽ 1911 വരെ ഒരു വിഭാഗം ചിത്പാവൻ ബ്രാഹ്മണ കുലത്തിലെങ്കിലും ഈ ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച് തങ്ങളുടെ ബ്രാഹ്മണ സാമ്രാജ്യം സ്ഥാപിക്കുക എന്ന് പറയുന്ന ആഗ്രഹം പുള്ളി തങ്ങി നിന്നിരുന്നു. കാരണം 1818 ആണ് ബ്രിട്ടീഷുകാര് പേഷ്വാമാരെ എന്ന് പറഞ്ഞ ചിത്പാവൻ ബ്രാഹ്മണരെ തോൽപ്പിക്കുന്നത്, പേഷ്വ സാമ്രാജ്യത്തെ ഇല്ലാതാക്കുന്നത്. അപ്പൊ തിരിച്ച് ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചാൽ പേഷ്വ സാമ്രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു ആ ആ പ്രവർത്തനത്തിന്റെ ഒരു ആന്തരികമായിട്ടുള്ള ചോദന എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പോലെയുള്ള സ്വാതന്ത്ര്യ സമരോ അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയെ കുറിച്ചുള്ള ജനാധിപത്യ ഇന്ത്യയെ കുറിച്ചുള്ള സങ്കല്പം ഒന്നുമല്ല ആ സമരത്തില് നയിച്ചിരുന്നത്. അത് 1857 സമരത്തിലും ചിത്പാവൻ എലമെന്റ് ഉണ്ട്, ഒരു നാനാ സാഹിബ് പോലെയുള്ള ആളുകൾ ഇടപെടുന്നത് ഇതനുസരിച്ചിട്ടാണ്. 1857 സമരം തീർച്ചയായിട്ടും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ചേർന്ന് നിന്നിട്ടുള്ള സമരമായിരുന്നു. പക്ഷെ അതിനുള്ളിലെ നാനാ സാഹിബ് പോലെയുള്ള ആളുകൾ വിചാരിക്കുന്നത് അവര് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചോട്ടെ ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചിട്ട് ഇപ്പുറത്ത് നമുക്ക് ഈ പേഷ്വാ സാമ്രാജ്യം തിരിച്ചു കിട്ടുന്നതാണ്. അത് കഴിഞ്ഞ് ഫാട്കെ വരുന്നു, അതും പേഷ്വാ പ്രധാൻ എന്ന് പറയുന്നതാണ് ഈ വാസുദേവ് ബാൽവന്ത് ഫാട്കെ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരോട് എതിരിട്ട ചിത്പാവൻ ബ്രാഹ്മണന്റെ ഒളിസംഘത്തില് അവരുടെയും പ്രവർത്തനത്തിന് ഇതാണ്. തിലകാണ് അതിനെ മാറ്റുന്നത്. തിലക് മറ്റൊരു തരത്തില് ദേശീയ സ്വത്വത്തിലേക്ക്, കാരണം അപ്പോഴേക്ക് നാഷണൽ സ്റ്റേറ്റ്സ് ഒക്കെ ലോകത്തിൽ വരുന്നുണ്ട്, പഴയ മട്ടിലുള്ള സാമ്രാജ്യങ്ങൾ നിലനിൽക്കില്ല എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തിലക് മതാത്മകമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ഇപ്പൊ ഗണേശോത്സവവും ശിവജി ഉത്സവവും ഒക്കെ കൊണ്ടുവരുന്നു. ആ അർത്ഥത്തില് ബ്രാഹ്മണ പൊളിറ്റിക്സിനെ മനുസ്മൃതി സ്മൃതിശ്രുതി എന്ന് പറയുമല്ലോ, സ്മൃതിശ്രുതി കേന്ദ്രിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി ആധുനികമായ സ്ഥലത്തേക്ക് ഈ ബ്രാഹ്മണ പൊളിറ്റിക്സിനെ വ്യാപിപ്പിക്കുന്നുണ്ട്.
ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചെറിയൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ സ്മൃതിശ്രുതി ബന്ധിച്ച് ഒരു ബ്രാഹ്മണ ബ്രാഹ്മണീയമായ ഒരു രാഷ്ട്രീയ പ്രക്രിയ തുടങ്ങുമ്പോൾ അതിന്റെ അകത്ത് മുസ്ലിം വിരുദ്ധതയുമായിട്ട് ബന്ധപ്പെട്ട്, സത്യത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യയൊക്കെ വെച്ച് നോക്കുമ്പോൾ മുസ്ലിങ്ങൾ കൂടുതൽ ഉള്ളത് മധ്യ ഇന്ത്യയിലാണ്, ഉത്തർപ്രദേശ് ഒക്കെ. താരതമ്യേന മുസ്ലിം ജനസംഖ്യ കുറവുള്ള ഈ മഹാരാഷ്ട്രയിൽ ഈ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ഉണ്ടാകുന്നത് അതിന്റെ തുടക്കം ബ്രാഹ്മണ രാഷ്ട്രീയമാണോ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം?
അത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തിലക് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ശിവജിയുടെ സ്മരണയെ ബ്രാഹ്മണ രാഷ്ട്രീയമായിട്ട് കൂട്ടി യോജിപ്പിക്കുകയാണ്. അപ്പം ഒരു ദേശീയത ആണ് അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയമാണ് ബ്രാഹ്മണ രാഷ്ട്രീയം എന്ന നിലയിൽ അതിനെ മാറ്റി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ശിവജിയുടെ എതിരാളികൾ മുഗളരായിരുന്നു ഒരു പ്രത്യേക ഘട്ടത്തിൽ. അപ്പൊ ഈ മുഗൾ വിരുദ്ധത എന്ന് പറയുന്ന ആ കാലത്തെ ശിവജിയെ നയിച്ചിരുന്ന ഒരാശയത്തെ മുസ്ലിം വിരുദ്ധതയാക്കി പുതിയ സ്ഥലത്തേക്ക് എടുത്തു വെക്കുകയാണ് എന്ന് പറഞ്ഞാല് ഈ ഒരു ഇത് യുദ്ധമാണ് ഇവരുടെയൊക്കെ മനസ്സിലുള്ളത്. ഒരു ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അർത്ഥമല്ല, മറിച്ച് വാർ എന്ന് പറയുന്ന ഒരു ഒരു അർത്ഥമാണ്. ഇപ്പൊ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ആസ്പദിച്ച് സവർക്കർ എഴുതുന്ന പുസ്തകത്തിന്റെ പേര് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ്, ഫസ്റ്റ് സ്ട്രഗിൾ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നല്ല. അപ്പൊ ഈ വാറാണ് ഒളിപ്പോരിന്റെ രൂപത്തില് ഈ വിപ്ലവ പ്രസ്ഥാനം എന്നൊക്കെയാണ് പറയുന്ന അഭിനവ് ഭാരതിന്. ഇത് അതല്ല, ഒരു ഒളിപ്പോരിന് വേണ്ടിയുള്ള യുദ്ധ പ്രസ്ഥാനമാണ് ശരിക്കു പറഞ്ഞാല് ഈ അഭിനവ് ഭാരത് വരെയുള്ള സവർക്കറിന്റെ എന്ന് പറയുന്നത്. അതെ അതെ അതെ. അപ്പം ഈ ആദ്യ ഘട്ടത്തില് ഈ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന പുസ്തകം എഴുതുമ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് സവർക്കർ മുസ്ലിങ്ങളെയും കൂടി കൂട്ടി യോജിപ്പിക്കാൻ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ എന്ന് പറയുന്നത്. അത് തിലകിന്റെ ഐഡിയ ആയിരുന്നു. തിലകിന്റെ പിൽക്കാലത്ത് ലക്നൌ പാക്ട് എന്നൊക്കെ പറയുന്ന തരത്തിൽ തിലകും ആ ഐഡിയ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. അപ്പൊ അപ്പോഴും മൂന്ന് പോയിന്റുകള് സവർക്കർ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്ന് മുസ്ലിങ്ങള്, ഒന്ന് ഹിന്ദുക്കള്, ഒന്ന് ബ്രിട്ടീഷുകാർ. ഈ ത്രികോണ യുദ്ധത്തില് ആദ്യ ഘട്ടത്തില് മുസ്ലിങ്ങളെ കൂട്ടി നിർത്താം എന്ന് പറയുന്ന ഒരു പൊസിഷൻ എടുക്കുന്നുണ്ട് ഈ 1857 സമരത്തിൽ. പക്ഷെ അപ്പോഴും ആ പുസ്തകം വായിച്ചു നോക്കുകയാണെങ്കിൽ, വവൽസം വായിച്ചിട്ടുണ്ടോ അറിയാമെന്ന് വിചാരിക്കുന്നു, അതിൽ ക്രിസ്ത്യാനികളെയാണ് എതിർക്കുന്നത്, അല്ലാണ്ട്
അതെ അതെ
ബ്രിട്ടീഷുകാർ എന്നുള്ളതല്ല.
അതെ
ഓരോ കുരിശ് വീഴുമ്പോഴും പുളകിതരാവുന്ന ആ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് പേജുകൾ എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ അത് ക്രിസ്ത്യൻ വിരോധമാണ് എന്ന് പറഞ്ഞാൽ, ബ്രിട്ടീഷ് എന്ന് പറയുന്നത് സവർക്കർ ആ സമയത്ത് കാണുന്നത് മുഴുവൻ ക്രിസ്ത്യാനികളുടെ കടന്നുകയറ്റമായിട്ടാണ്. അപ്പൊ ഇങ്ങനെ മതാധിഷ്ഠിതമായിരുന്നു അതും. ഇപ്പുറത്ത് രണ്ടാമത്തെ ഒരു ഘട്ടം വരുമ്പോഴേക്കും 1921 ഗാന്ധി ഖിലാഫത്ത് വന്നോടുകൂടിയിട്ട്, ഖിലാഫത്ത് പ്രസ്ഥാനം വന്നോടുകൂടിയിട്ട്, ആ സമയത്ത് സവർക്കർ ജയിലിലാണ്, ഈ ഖിലാഫത്ത് പ്രസ്ഥാനം വന്നോടുകൂടിയിട്ട് വലിയൊരു മൊമെന്റം ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടാവുകയാണ്. അപ്പോഴാണ് ഈ ബ്രിട്ടീഷ് നേരത്തെ പറഞ്ഞ മൂന്ന് പോയിന്റ് മാറ്റി എഴുതുകയാണ്. അതായത് ബ്രിട്ടീഷുകാർ, ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ എന്നുള്ളത്, മുസ്ലിങ്ങൾക്കെതിരായിട്ട് ബ്രിട്ടീഷുകാരും ഈ പറയുന്ന ഹിന്ദുക്കളും തമ്മിൽ യോജിച്ചുകൊണ്ട് ഒരു ഒരു സമരത്തിലേക്ക് പോവുക. അപ്പോ സ്വാഭാവികമായിട്ട് ബ്രിട്ടീഷുകാർക്ക് അത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ഖിലാഫത്തിന് അത് പിളർക്കും, ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന് പറയുന്ന ഒരു വിഭജനം അതിലുണ്ടാക്കും. അതുകൊണ്ടാണ് ഇപ്പൊ ഈ വംശീയ പരീക്ഷണങ്ങളിലൊക്കെ തന്നെ ഈ മഹറുകളെയും ബാങ്കുകൾക്കൊപ്പമൊക്കെ പന്തിഭോജനം നടത്തുമ്പോൾ അവരെ മുഴുവൻ മുസ്ലിം വിരുദ്ധരാക്കുക, അവരെ മുഴുവൻ മുസ്ലിം. ഇപ്പൊ രത്നഗിരി ജില്ലയെ തന്നെ പലപ്പോഴും പല ഉത്സവങ്ങളിലും ഇന്ത്യയിൽ പലയിടത്തും ഉള്ള പോലെ തന്നെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും യോജിച്ചിട്ടുള്ള പല നടപടികളും ഉത്സവങ്ങൾക്കുള്ളിലുണ്ടായിരുന്നു. ഇപ്പം മുസ്ലിം ബാൻഡ് മേളങ്ങള് ഈ ഹിന്ദു ഉത്സവങ്ങളിൽ വലുതായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇത് മുഴുവൻ സവർക്കർ ഈ കീഴാളരെ ഉപയോഗിച്ച് തകർക്കുകയാണ്. മഹറുകളുടെ ഒരു ബാൻഡ് ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങളെ റീപ്ലേസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ ചെയ്യുന്നത് ഒരു ഹിന്ദു മണ്ഡലം ഉണ്ടാക്കുന്നതോടൊപ്പം അത് ബ്രിട്ടീഷ് രാഷ്ട്രീയ ബ്രിട്ടീഷ് ഭരണത്തിന് അന്ന് നിലനിൽക്കുന്ന ബ്രിട്ടീഷ് ഭരണത്തിന് ഉപയുക്തമായ രീതിയിൽ പരിണമിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഗാന്ധിയെ പിളർത്തുക എന്നാണ് അതിന്റെ ഒരു ഒരു അർത്ഥം. ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ ഖിലാഫത്ത് മൂവ്മെന്റിനെ പിളർത്തുക എന്നുള്ളതാണ് അർത്ഥം.
വേറൊരു കാര്യമുള്ള എന്താണെന്ന് കഴിഞ്ഞാൽ, ഈ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്ന വലിയ ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും കൈകോർക്കുക എന്ന് പറയുന്ന വലിയ ചരിത്ര സന്ദർഭത്തിൽ ഈ ഗാന്ധിയെ വധിക്കാതെ നിവൃത്തിയില്ല എന്ന് സവർക്കർക്കും കൂട്ടർക്കും അന്ന് തന്നെ തോന്നിക്കാണുന്നു.
പറയുന്നുണ്ട് പറയുന്നുണ്ട്
അവരുടെ ഹിന്ദു പ്രോജക്റ്റിനെ തകർക്കുന്നത് ആ പർട്ടിക്കുലർ, അത് മാത്രമല്ല ഈ ഖിലാഫത്ത് മൂവ്മെന്റ് തുടങ്ങുന്ന അലി സഹോദരന്മാരെ ഗാന്ധി കാണുന്നത് സെയിന്റ് സ്റ്റീഫൻസ് കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്ന ക്രിസ്ത്യൻ പ്രിൻസിപ്പലിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഗാന്ധി കാണുന്നത്.
അതെ അതെ
വല്ലാത്ത ഒരു 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 ഒരു
അതെ 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 വല്ലാത്തൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു അത്.
വല്ലാത്തൊരു
മാത്രല്ല ഈ ഈ പൂന പാക്ട് നമ്മൾ സംസാരിച്ചല്ല, അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കണം. ഈ പൂന പാക്ടിന് ശേഷമാണ് ഗാന്ധിക്ക് നേരെയുള്ള ആദ്യ വധശ്രമം ഈ ഹിന്ദുത്വവാദികൾ നടത്തുന്നത്. അത് 34 പൂനെയിൽ വെച്ചിട്ടാണ്, പൂനെയിൽ വെച്ചിട്ട് തന്നെയാണ് ഈ വധശ്രമം നടത്തുന്നത്. അപ്പൊ ഈ വധശ്രമത്തില് ഗോഡ്സെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. നമുക്ക് അതിന്റെ ചരിത്ര വസ്തുതകൾ വ്യക്തമായിട്ട് അറിവില്ല. പക്ഷെ ഗാന്ധിക്ക് നേരെ ബോംബ്, ഗാന്ധി സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ ബോംബ് എറിയുന്നുണ്ട്. പക്ഷെ ആ കാറിലായിരുന്നില്ല ഗാന്ധി, മറ്റൊരു കാറിലായതുകൊണ്ട് ഗാന്ധിക്ക് പരിക്കൊന്നും ഏൽക്കുന്നില്ല. അപ്പം ഈ പൂന പാക്ടിന് നേരെ ഈ ബ്രാഹ്മണവാദികളിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ എതിർപ്പുണ്ട് ഗാന്ധിയുടെ സമീപനത്തിന് നേരെ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം അവിടെയാണ് ആദ്യത്തെ വധശ്രമം നടക്കുന്നത്. അത് ഈ പറയുന്ന ഹിന്ദു മഹാസഭയുടെയും മറ്റ് ഹിന്ദുത്വ സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു എന്നുള്ളതിന് തെളിവുകൾ പിൽക്കാല ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ വയലൻസ് അവിടെ വെച്ച് തന്നെ ഗാന്ധിക്കെതിരെ വരുന്നുണ്ട്. പിന്നെയും തുടർച്ചയായിട്ടുള്ള വധശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ഈ അവസാനം കൊല്ലുമ്പോ ഗാന്ധിയെ വധിക്കുമ്പോ ഇവരെല്ലാവരും പറയുന്നത് പഞ്ചവണ്ണ കോടീന്ത്യ ബലി എന്നാണ്. എന്ന് പറഞ്ഞാൽ 55 കോടിയുടെ പാകിസ്ഥാന് കൊടുത്തതിനുള്ള
അതെ അതെ
ശിക്ഷയാണ് കിട്ടിയെന്നാണ്. പക്ഷെ ചരിത്രം പരിശോധിച്ചാൽ 34 തൊട്ട് തുടർച്ചയായിട്ട് വധശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വധശ്രമങ്ങളിലൊക്കെ തന്നെ ഈ സവർക്കറുടെ കയ്യാളുകളായിട്ടുള്ള ഈ ഗോഡ്സെയും ആപ്തേയും മിക്കവാറും ശ്രമങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്.
അപ്പൊ ഞാൻ ഒരു ഒരു ചോദ്യം ഇടയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഗോപി എഴുതിയിരുന്ന കുറിപ്പിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സവർക്കർ ഒളിഞ്ഞോ തെളിഞ്ഞോ ഏർപ്പെട്ടിരുന്ന അക്രമങ്ങളിലെ കുറിച്ച്, പ്രത്യേകിച്ച് വധശ്രമങ്ങളിലൊക്കെ, അതൊന്ന് ചെറുതായിട്ടൊന്ന് വിശദമാകാമോ?
അതെ, ആദ്യത്തെ ഒരു വധശ്രമം എന്ന് പറയുന്നത് വധം തന്നെ നടത്തിയത് മദൻലാൽ ദിങ്കരയാണ്. അത് അഭിനവ് ഭാരത് പ്രവർത്തകനായിരുന്ന മദൻലാൽ ദിങ്കര
കഴ്സൺ
അന്നത്തെ
വില്ലിയായിരുന്നു.
അതെ കഴ്സൺ വില്ലിൽ അന്നത്തെ ഇന്ത്യാ കാര്യങ്ങളുടെ ലണ്ടൻ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന കഴ്സൺ വില്ലിയാണ് വെടിവെച്ചു കൊല്ലുന്നത്. അതിനുള്ള ക്ഷിപ്ര പ്രേരണ എന്ന് പറയുന്നത് സവർക്കറാണ്. സവർക്കർ പിൽക്കാലത്ത് തന്റെ ജീവചരിത്ര രചയിതാവായ ധനഞ്ജയ് കീറിനോട് സവർക്കർ പറയുന്നുണ്ട്, ഡിങ്കരയുടെ കയ്യിൽ തോക്ക് വെച്ചു കൊടുത്ത്
ഞാനാണ്
ഇനി
പറഞ്ഞത്.
നീ പരാജയപ്പെടുകയാണെങ്കിൽ നിന്നെ നിന്റെ മുഖം എനിക്ക് കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദ്യം കഴ്സൺ പ്രഭുവിനെ, കഴ്സൺ വില്ലിയല്ല കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നത്, കഴ്സൺ പ്രഭുവിനെയാണ്. ബംഗാൾ വിഭജനമൊക്കെ നടത്തിയ കഴ്സൺ പ്രഭുവിനെയാണ് കൊല്ലാൻ ശ്രമിച്ചത്. പക്ഷെ ദിങ്കര ആ സ്ഥലത്ത് എത്തിയപ്പോ, കഴ്സൺ പ്രഭുവിന്റെ ഈ മീറ്റിംഗ് സമ്മേളന സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് വൈകി എത്താൻ. അപ്പം അങ്ങനെ ഒരു നാണക്കേടിൽ നിന്ന് ആണ് ദിങ്കര ഈ ഇതില് ഈ അഭിനവ് ഭാരതിന്റെ ഒക്കെ പ്രവർത്തനം നിരീക്ഷിച്ചാൽ അറിയാം. ഇപ്പൊ ദിങ്കരയെ പോലുള്ള ഒരാൾ മുഴുവൻ തന്റെ മുഴുവൻ സ്വത്തും സവർക്കർക്ക് അടിയറ വെച്ചിരിക്കുകയാണ്. സവർക്കറുടെ കൈവിരലുകളിൽ ചലിക്കുന്ന പാവയായിട്ടാണ്
അതെ
ദിങ്കര പെരുമാറുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ഒരു ഈ ശ്രമം പരാജയപ്പെട്ടപ്പോ ദിങ്കര സവർക്കറുടെ അടുത്തേക്ക് തകർന്ന മനസ്സുമായിട്ടാണ് തിരിച്ചെത്തുന്നത്. നടന്നില്ലല്ലോ, അതായത് ഗുരു പറഞ്ഞ കാര്യം ശിഷ്യന്
നടന്നില്ല.
നടത്താൻ സാധിച്ചില്ല, ആ ഒരു ബന്ധാണ് അത്. അപ്പം രണ്ടാമത് കഴ്സൺ വില്ലിയെ കൊല്ലാൻ പുറപ്പെടുമ്പോ ഈ അതുകൊണ്ടാണ് പറയുന്നത് ഇതിൽ പരാജയപ്പെട്ട നിന്റെ മുഖം എനിക്ക് കാണണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദിങ്കര 1909-ലാണ് ഈ ദിങ്കര കഴ്സൺ വില്ലിയെ കൊല്ലുന്നത്. അതിനുള്ള ക്ഷിപ്ര പ്രേരണ ഒന്ന്, സവർക്കറുടെ ജ്യേഷ്ഠനെ
അതെ
അറസ്റ്റ് ചെയ്തു ഇന്ത്യയിൽ, ബാബ
അതെ
റാവു എന്ന് പറയുന്ന ഗണേഷ് ദാമോദർ സവർക്കറെ അറസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സവർക്കർക്ക് ബാരിസ്റ്റർ ബിരുദം നിഷേധിച്ചു ലണ്ടനിൽ ഗവൺമെന്റ്, ഇംഗ്ലീഷ് ഗവൺമെന്റ് അത് നിരോധിച്ചു. അപ്പൊ അതിനെതിരെയുള്ള ഒരു ഒരു പകരം വീട്ടലാണ് യഥാർത്ഥത്തിൽ ഈ വില്ലിയുടെ കൊലപാതകം എന്ന് പറയുന്നത്. ഇപ്പോ ഈ ഇത്തരം കൊലപാതകങ്ങളെ മുഴുവൻ ഭഗത് സിംഗും ഉത്തം സിംഗും ഒക്കെ നടത്തിയ തരത്തിലുള്ള കൊലപാതകങ്ങളായിട്ട് സമീകരിച്ച് കാണിച്ചുകൊണ്ട് അതിനെ കുതാർത്ഥവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നേരത്തെ പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ അതിന്റെ ഒരു സാംസ്കാരികമായ ഇടപെടലുകളിലൂടെയും നടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭഗത് സിംഗും ഉദ്ധം സിംഗും ഒക്കെ കൊല്ലുന്നത് ഡയർനിയം സാൻഡേഴ്സിനൊക്കെയാണ്. എന്ന് പറഞ്ഞാല് ജാലിയൻവാലാബാഗിലെ സാധാരണ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്ത നരാധമന്മാർ എന്ന് വിളിക്കാവുന്ന മനുഷ്യരെയാണ് അവർ കൊല്ലുന്നത്. കൊല ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് മറ്റു തരത്തിൽ ചർച്ച ചെയ്യാം. അതിന്റെ രാഷ്ട്രീയം, കൊലയുടെ രാഷ്ട്രീയം ആര് നടത്തിയാലും ആർക്കെതിരെ നടത്തിയാലും ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യണം. അത് ഇന്നത്തെ ഒരു നൈതികമായിട്ടുള്ള പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. പക്ഷെ ഇവിടെ ദിങ്കര കൊല്ലുന്നത് ഒരു ഒരു തരത്തിലും അക്രമ പ്രവർത്തനം നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെയല്ല, ഒരു സാധാരണ ഉദ്യോഗസ്ഥനെയാണ്. കഴ്സൺ വില്ലി എന്ന് പറയുന്ന ഒരു ഇന്ത്യ ഓഫീസിലെ ഒരു സാധാരണ പ്രവർത്തകനെയാണ് കൊല്ലുന്നത്. ആ കൊലയിൽ സവർക്കർ പിടിക്കപ്പെട്ടില്ല. ദിങ്കര ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു ഒരു അടിമ മനോഭാവം വെച്ചു പുലർത്തുന്ന ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് സ്വയം കുറ്റം ഏറ്റെടുക്കുന്നു. എന്നിട്ടാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ആ വാചകമൊക്കെ പറഞ്ഞിട്ട് തൂക്കിലേറുന്നത്. ആ ലേഖനം പോലും സവർക്കർ എഴുതി കൊടുത്തതാണെന്നാണ് പിൽക്കാലത്തെ തെളിവുകൾ. എന്ന് പറഞ്ഞാൽ ദിങ്കര കൊല പുറപ്പെടുമ്പോ തന്നെ ഈ ഈ കോടതിയിൽ വായിക്കാനുള്ള രേഖ ദിങ്കരയുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം കോടതിയിൽ ഇത് പ്രസ്താവിച്ചിട്ട് കോടതി ഇത് പുറത്തുവിട്ടിരുന്നില്ല, പക്ഷെ പത്രങ്ങളിൽ ഇതൊക്കെ വരികയുണ്ടായി. അപ്പൊ ഈ പ്രസ്താവന പത്രങ്ങളിൽ കൊടുത്തത് സവർക്കറാണ്. സവർക്കർ തന്നെ തയ്യാറാക്കിയോണ്ട് മുൻകൂർ കോപ്പി സവർക്കറുടെ കയ്യിലുള്ളത് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ കൊലപാതകം ഈ 1910-ല് അനന്ത് കൻഹാരി എന്ന് പറയുന്ന ഇന്ത്യയിലാണത് നടക്കുന്നത്. അഭിനവ് ഭാരത് പ്രവർത്തകൻ, അന്നത്തെ നാസിക് ജില്ലാ കളക്ടറായിരുന്ന AMT ജാക്സനെ, ആർതർ മെയ്സർ ടിപ്പറ്റ് ജാക്സനെ വെടിവെച്ചു കൊല്ലുന്നതാണ്. അത് നടക്കുന്ന ഇന്ത്യയിലാണ്. ദിങ്കര കൊല നടത്തുന്നത് ലണ്ടനിലാണ്. അന്ന് സവർക്കർ ലണ്ടനിലാണ്. 1906 മുതൽ 10 വരെ സവർക്കർ ലണ്ടനിലാണ്. ആ സമയത്ത് ഇന്ത്യയിൽ വെച്ചാണ് ഈ രണ്ടാമത്തെ കൊലപാതകം, ജാക്സൺ കൊലപാതകം നടക്കുന്നത്. പക്ഷേ ജാക്സൺ കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് സവർക്കർ ഇംഗ്ലണ്ടിൽ നിന്ന് കടത്തിയതാണെന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് സവർക്കർ അറസ്റ്റിലാവുന്നത്. അവിടെയും ഈ ജാക്സനെ കൊല്ലുന്നത്, ജാക്സൺ പൊതുവേ നോക്കുകയാണെങ്കിൽ നമ്മൾ ചരിത്രം പരിശോധി പണ്ഡിറ്റ് ജാക്സൺ എന്നാണ് വിളിച്ചിരുന്നത്. എന്ന് പറഞ്ഞാല് ഇന്ത്യക്കാരോട് ഏറ്റവും കൂടുതൽ സഹാനുഭൂതി കാണിച്ചിരുന്ന ഒരു കളക്ടറായിരുന്നു ജാക്സൺ എന്ന് പറയുന്നത്. അദ്ദേഹം മറാത്തി പഠിച്ചിരുന്നു, മറാത്തി സാഹിത്യമൊക്കെ പഠിച്ചു. അതുകൊണ്ടാണ് ജനങ്ങൾ പണ്ഡിറ്റ് ജാക്സൺ എന്ന് പേര് കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹം നാസി കളക്ടറായിരിക്കെ കുറച്ചുകൂടി ഉദ്യോഗക്കയറ്റം കിട്ടി ബോംബെയിലേക്ക് പോകുന്നു. ബോംബെയിലേക്ക് പോകുമ്പോൾ നാട്ടുകാർ കൂടി ഒരു ഒരു യാത്രയയപ്പ് കൊടുക്കുകയാണ്. സാധാരണഗതിയിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഒരു യാത്രയയപ്പ് കൊടുത്തിട്ടില്ല. ഇത് അവിടുത്തെ നാട്ടുകാർ ചേർന്നിട്ടാണ് ശാരദാ അവിടുത്തെ ഒരു വിജയാനന്ദ തിയേറ്ററിൽ വെച്ചിട്ട്, നാസിക്കിലെ വിജയാനന്ദ തിയേറ്ററിൽ വെച്ചിട്ട് യാത്രയയപ്പ് കൊടുക്കുന്നത്. അപ്പം ശാരദ എന്ന് പറയുന്ന ഒരു നാടകം അവിടെ കളിക്കുന്നുണ്ട്. ഈ ഇവിടെ വെച്ചിട്ടാണ്, ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അനന്ത് കൻഹാരെ കൊല്ലുന്നത്. അപ്പോ അതിന്റെ കാരണം ഈ ജി ഡി സവർക്കർ നാസിക്കിലായിരുന്നല്ലോ ജീവിച്ചിരുന്നിരുന്നത്, ഈ ജ്യേഷ്ഠൻ. അപ്പൊ അത് പിടിച്ചു കൊടുക്കുന്നതിൽ നിയമപരമായ ഒരു പങ്ക് ഈ ജാക്സണ് വഹിക്കേണ്ടി വന്നു. അപ്പൊ ആ പകരം വീട്ടിലാണ്. ഇതൊക്കെ ഓണർ കില്ലിങ്ങിന്റെ ഉള്ളിലാണ് പെടുത്തേണ്ടത്, ദുരഭിമാന കൊലകളാണ്. അല്ലാതെ പിന്നെ നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി നമ്മളെ ഒരു ജനാധിപത്യ ചരിത്രത്തില് ജീവിക്കുമ്പോ ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ള ഏത് സമരവും സ്വാതന്ത്ര്യ സമരമായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. അങ്ങനെയാണ് നമ്മുടെ ചരിത്ര സങ്കല്പം. അപ്പം ആ ഒരു മാനദണ്ഡം ഉപയോഗിച്ച് ഇതൊക്കെ വേണമെങ്കിൽ പെടുത്താം, സ്വാതന്ത്ര്യ സമരത്തിൽ പെടുത്താം. പക്ഷേ നമ്മൾ ഇന്നൊരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ നിഴലിൽ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് അപഗ്രഥിക്കണം. എന്തായിരുന്നു ഇവരുടെ ചോദന എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് മനസ്സിലാക്കണം.
ഈ ജാതി, ഇന്ത്യയിലെ ജാതി ഈ സവർക്കർ എങ്ങനെയാണ് കണ്ടത്?
സവർക്കർ ജാതിയെ കണ്ടതിനെ കുറിച്ചുള്ള ചോദ്യം വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം നമ്മളൊരു സൂക്ഷ്മതയോടെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. സവർക്കർ ജാതി വിരുദ്ധനായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രത്നഗിരിയിലെ പരീക്ഷണങ്ങൾ ഇപ്പം പ്രധാനമായിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയക്കാരൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത്. രത്നഗിരിയിൽ തീർച്ചയായിട്ടും പന്തിമോചനം നടത്തുന്നുണ്ട്. പതിത് പാവൻ മന്ദിർ കീഴാള ജനവിഭാഗങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെമ്പാടും ഉണ്ടായിട്ടുള്ള ജാതി വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് നടന്ന നടപടികളിൽ കൂടിയൊക്കെ സവർക്കറും കടന്നു പോകുന്നുണ്ട്. മാത്രമല്ല യാഥാസ്ഥിതിക ബ്രാഹ്മണരോട് പറയുന്നുണ്ട്, നിങ്ങൾ കൊണ്ടു നടക്കുന്ന ജാതി അത് ഹിന്ദു ധർമ്മത്തിന് വിരുദ്ധമാണെന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സ്മൃതി കേന്ദ്രിതമായ ഒരു ബ്രാഹ്മണ്യത്തെ വംശീയ ബ്രാഹ്മണ്യമായിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ സവർക്കർ നടത്തുന്നത്. അതിനുള്ള തെളിവുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ പ്രശ്നം സവർക്കർ നേരിട്ടിരുന്നത്, സവർക്കർ ആൻഡമാനിൽ ജയിലിൽ കഴിയുമ്പോൾ തന്നെ ഹിന്ദുത്വത്തിലേക്ക് വരുന്നത് തന്നെ ഈ ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചുകൊണ്ടാണ്. ഈ ഭായ് പരമാനന്ദ് പോലുള്ള ആളുകൾ കൊണ്ടുവന്ന ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചുകൊണ്ടാണ്. ശുദ്ധി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കർവാപ്പസി എന്ന് പറഞ്ഞാല് ഈ മുസ്ലിങ്ങളിൽ പലരും ഹിന്ദു മതത്തിൽ നിന്ന് മതം മാറിപ്പോയവരാണ്. അവരെ തിരിച്ച് ഹിന്ദു മതത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ഈ ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ മുസ്ലിങ്ങളെ ഹിന്ദുക്കളാക്കി മാറ്റുമ്പോ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ ഏത് ജാതിപ്പെടുത്തുന്നുള്ളതാണ്. ബ്രാഹ്മണനായിട്ടാണോ മതം മാറ്റുക, ഈ ഹിന്ദു മതത്തിൽ ജാതിഘടന നിലനിൽക്കുന്നുണ്ട്, ക്ഷത്രിയനായിട്ടാണോ വൈശ്യനായിട്ടാണോ ശൂദ്രനായിട്ടാണോ ഇതിനൊന്നും പെടാത്ത ആൾക്കാരായിട്ടാണോ ഇവരെ മതം മാറ്റുമ്പോൾ എവിടേക്ക് കൊണ്ടുവരുന്നു വരുന്ന പ്രശ്നം നേരിടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ ആ പ്രശ്നത്തിനെ മറികടക്കാനാണ് ഹിന്ദു കൗണ്ടർ എന്നൊക്കെ പറയുന്ന പുതിയൊരു ജാതിക്കൂട്ടം തന്നെ ചിലര് ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ ഈ പ്രശ്നത്തിനെ മറികടക്കാനാണ് ഒരർത്ഥത്തിൽ ഈ മതം എന്ന് പറയുന്ന ഒരാശയത്തിന് ഒരു കുറച്ചുകൂടി അത് സ്ട്രെങ്തൻ ചെയ്യണം, ശാക്തീകരിക്കണം. ജാതി എന്ന് പറയുന്ന ഒരാശയം ഇനി കൊണ്ടു നടക്കുന്നത് പുതിയ ഇന്ത്യയില് ബ്രാഹ്മണ്യത്തെ ക്ഷീണിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പോ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ ഈ മഹറിനെയും ബ്രാഹ്മണ്യത്തിലേക്ക് കൂട്ടിയോയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ സവർക്കർ നടത്തുന്നത്. എന്ന് പറഞ്ഞാല് സവർക്കർ ഒരു ഹിന്ദു ഹിസ്റ്ററി, ആര്യൻ ഹിസ്റ്ററിയെ ഈ കീഴാളരെയും കൂടി ഉൾക്കൊള്ളുന്ന തരത്തിൽ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹിന്ദുത്വം എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ അത് വളരെ കൃത്യമായിട്ടുണ്ട്. ഹിന്ദുത്വ ഈസ് നോട്ട് ഹിന്ദുയിസം എന്ന് സവർക്കർ പറയുന്നുണ്ട്. ഹിന്ദുയിസം അല്ല, മറിച്ച് ഇറ്റ് ഈസ് എ ഹിസ്റ്ററി. ഇത് ഒരു ഹിസ്റ്ററിയാണ്, സവർക്കറുടെ പ്രത്യേക തരത്തിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ഹിസ്റ്ററിയുടെ. ആര്യന്മാർ ഇന്ത്യയിൽ വന്ന് അവര് പുറത്തുനിന്നാണ് വന്നത് എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട് സവർക്കർ, ആര്യൻ തിയറി സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവരിവിടെ ഒരു റിപ്പബ്ലിക് ഉണ്ടാക്കുന്നുണ്ട്, അവരെ പുറത്തേക്ക് പിന്നീട് വിട്ടുപോകുന്നില്ല. ഇന്ത്യയിൽ വന്ന് ഒരു റിപ്പബ്ലിക് ഉണ്ടാക്കുന്നു, ആ റിപ്പബ്ലിക്കാണ് ഹിന്ദു രാഷ്ട്രത്തിന്റെ ഏറ്റവും തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ അതങ്ങനെ വികസിച്ച് വികസിച്ച് എല്ലാ ജാതികളെയും ഉൾപ്പെടുത്ത ഒരു ഹിന്ദു ചരിത്രം ഉണ്ടാക്കുകയാണ്. ആ ഹിന്ദു ചരിത്രത്തിലേക്ക് വരുന്ന മ്ലേച്ഛരാണ് ഈ പറയുന്ന മുസ്ലിങ്ങളും പലതരത്തിലുള്ള ഹൂണന്മാരും ആ കാലത്ത് ഉണ്ടായിട്ടുള്ള ശാക്യരും ഒക്കെ ബ്ലാച്ചറായിട്ട് കാണുകയാണ്. അപ്പൊ ആ തരത്തിൽ മുസ്ലിം വിരുദ്ധമായ ഒരു ഹിസ്റ്ററി നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പുറത്ത് ഹിന്ദു ഹിസ്റ്ററി എന്ന് പറയുന്ന ഇല്ലാത്ത ഒരു ചരിത്രം ഉണ്ടാക്കണം. ഈ ജാതി വ്യവസ്ഥ ഒന്നും പ്രവർത്തിക്കാത്ത ഒരു ഹിന്ദു ചരിത്രം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ജാതി വിരുദ്ധം എന്ന് നമുക്ക് തോന്നിക്കുന്ന തരത്തിലുള്ള ചില നടപടികൾ സവർക്കർ സ്വീകരിക്കുന്നുണ്ട്, ശുദ്ധി പ്രസ്ഥാനത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ. രണ്ടാമത്തെ ഒരു പ്രശ്നം നമ്മൾ ആലോചിക്കണം, ഈ മഹാത്മാഫൂലെക്ക് ശേഷം അംബേദ്കർ ഈ 1927 മഹാൻ സത്യാഗ്രഹം നടക്കുകയാണ് രത്നഗിരി ജില്ലയിൽ. മഹാൻ സത്യാഗ്രഹം ഈ ബ്രാഹ്മണർക്ക് എന്ന് പറഞ്ഞാൽ ജാതി ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ഒരു വലിയ ആദ്യത്തെ മൂവ്മെന്റ് ആണ്. അപ്പൊ ഈ ആദ്യത്തെ മൂവ്മെന്റ് നടക്കുമ്പോ ആ സമയത്ത് രത്നഗിരിയില് സവർക്കർ ഉണ്ട്, സവർക്കർ ആ ജില്ലയിൽ തന്നെ ഉണ്ട്. അപ്പൊ സ്വന്തം കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് സവർക്കർ കാണുന്നുണ്ട് ഈ മഹാൻ സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച്. എന്ന് പറഞ്ഞാൽ
ഇടയ്ക്ക് ഈ മഹാൻ സത്യാഗ്രഹത്തിനെ ഗാന്ധി പിന്തുണച്ചില്ല, അതിനെ ഇപ്പോ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഗോപി? ഈ വിഷയത്തിൽ നിന്ന് മാറിയാ ചോദിക്കുന്നതെങ്കിലും.
അതെ അതെ, തീർച്ചയായിട്ടും ഗാന്ധി ഒരു പ്രത്യേക സമയം വരെ, ഗാന്ധിയുടെ തുറന്ന ജീവിതമായതുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഒരർത്ഥത്തിൽ ജാതിയെ ഗാന്ധി അത് വിശ്വസിച്ചിരുന്നു, ജാതി വ്യവസ്ഥയെ വിശ്വസിച്ചിരുന്നു. പ്രത്യേകിച്ച് ആ ഘട്ടത്തിലൊക്കെ ജാതി വ്യവസ്ഥയെ, അതെ, വർണ്ണ വ്യവസ്ഥയിൽ വിശ്വസിച്ചിരുന്നു. ആ വർണ്ണ വ്യവസ്ഥ തൊഴിലുമായി ബന്ധപ്പെട്ടൊക്കെയാണെന്നുള്ള ഹിന്ദുമതത്തിന്റെ ഒരു തരം പുറത്തേക്ക് വെക്കുന്ന വാദങ്ങളെ ഗാന്ധി വിശ്വസിച്ചിരുന്നു. അതിന് ആ വിശ്വാസത്തിന്
അതിനാണ് അതിനാണ് ഒരു ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാൻ സത്യാഗ്രഹത്തിന് മുമ്പ് 1921 ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്ന് 5 കൊല്ലം ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ ദേശദ്രോഹ കുറ്റത്തെ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഗാന്ധിയോട് ജാതി ചോദിച്ചു മജിസ്ട്രേറ്റ്. അപ്പൊ ഗാന്ധി പറഞ്ഞു നെയ്ത്തും കൃഷിയുമാണെന്ന്. അപ്പോ
അതെ അതെ
ആ അപ്പോ അപ്പോ മജിസ്ട്രേറ്റ് ചോദിച്ചു അതല്ല ചോദിച്ചത്, ജാതിയാണ് ചോദിച്ചത്. അപ്പൊ ഗാന്ധി വീണ്ടും നെയ്ത്തും കൃഷിയും ആണെന്ന് പറഞ്ഞു. അപ്പോ അതാണ് ഇപ്പോ ഈ അന്ന് തന്നെ ഇപ്പോൾ ഇപ്പൊ ഗോപി പറഞ്ഞ ആ കാര്യം ഗാന്ധി അഡ്രസ് ചെയ്തിരുന്നു, അതായത് ജാതി.
അതെ അതെ, തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു കൂട്ടമായിട്ടാണ് തൊഴിൽ.
സോറി ഫോർ
അതെ 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 അതാണ്. അപ്പം ഈ മഹാ സത്യാഗ്രഹം നടക്കുമ്പോ ഈ വർണ്ണ വ്യവസ്ഥയെ ആശ്രയിച്ചുള്ള ശ്രുതി കേന്ദ്രിതമായിട്ടുള്ള ശ്രുതി സ്മൃതി കേന്ദ്രിതമായിട്ടുള്ള ഒരു ബ്രാഹ്മണ്യത്തിന്റെ കാൽക്കീഴിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന സവർക്കർ കാണുന്നുണ്ട്. സവർക്കർ ആ സമയത്ത് യാഥാസ്ഥിതികരമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടുന്നുണ്ട് ഈ ബ്രാഹ്മണരില് തന്നെ, ഒരർത്ഥത്തിൽ ഈ പറയുന്ന മനുസ്മൃതി മുറുകെ പിടിക്കുന്ന ആളുകളെ. അപ്പൊ സവർക്കർ ഒരു ലേഖനം എഴുതുന്നുണ്ട്, അതിൽ വളരെ വ്യക്തമായിട്ട് സവർക്കർ പറയുന്നുണ്ട് രണ്ടു കൂട്ടരോട് സംസാരിക്കുന്നു, ഒന്ന് തന്റെ കൂടെ നിൽക്കുന്ന ഹിന്ദു സഭാ പ്രവർത്തകരോട് സംസാരിക്കുന്നുണ്ട്, യാഥാസ്ഥിതികരോട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഹിന്ദു സഭാ പ്രവർത്തകരോട് പറയുന്നത് അവര് എതിർക്കുന്നത് അവരുടെ ശീലങ്ങളുടെ ഭാഗമായിട്ടാണ് അവര് അനുവർത്തിച്ചു വന്നിട്ടുള്ള. അതുകൊണ്ട് ആ എതിർപ്പിനെ നമ്മൾ സഹാനുഭൂതിയോടെ ആണ് കാണേണ്ടത്. യാഥാസ്ഥിതിക ബ്രാഹ്മണ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വരുന്ന എതിർപ്പിനെ സഹാനുഭൂതിയോടെ കാണണം. കാരണം അവരെ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരാണ്. നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് ഈ പറഞ്ഞ പുതിയ ആളുകളെ ഹിന്ദുമതത്തിന് പുറത്താണെന്ന് അവർ വിശ്വസിക്കുന്ന ഒരു സമയത്ത്, ഹിന്ദുമതത്തിന് പുറത്താണ് തങ്ങളുടെ സ്ഥാനം, തങ്ങളുടെ എല്ലാ ദുസ്ഥിതിക്കും കാരണം ഹിന്ദുമതമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമയത്ത് ഇവരെ ഹിന്ദുമതത്തിന്റെ മടക്കുകളിലേക്ക്, ഫോൾഡിങ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്ന തരത്തില് സംസാരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ റേസിസ്റ്റ് പൊളിറ്റിക്സ് ആണ്, ഹിന്ദു പിന്നെ ഒരു റേസ് ആക്കി മാറ്റുക, വംശീയം ഒരു രാഷ്ട്രീയമാക്കി മാറ്റുക, മൂന്നാമത്തെ ഘട്ടം മിലിട്ടറൈസ് ചെയ്യുക, ഇതാണ് അതിന്റെ ഒരു ഒരു സവർക്കറുടെ ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ മൂന്ന് ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. രണ്ടാമത് അതിനു വേണ്ടിയിട്ട് ഹിന്ദുമതത്തിനെ റേസിസ്റ്റ് പൊളിറ്റിക്സ് ആയി വംശീയവൽക്കരിക്കണം, അല്ലെങ്കിൽ തടഞ്ഞു നിൽക്കും ജാതി വ്യവസ്ഥയെ.
ജാതിക്കുമേൽ ബ്രാഹ്മണ രാഷ്ട്രീയം കൊണ്ട് ഹിന്ദു വംശീയതയുടെ രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കുക എന്ന ഈ പ്രോജക്റ്റിൽ, ഇപ്പൊ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നാലോ അഞ്ചോ പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ഒരു നാലോ അഞ്ചോ ധാരകളെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ഒന്ന്, തീർച്ചയായിട്ടും ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പ്രസ്ഥാനം, അതായിരുന്നു മുഖ്യധാര. ഇനി രണ്ടാമത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഹിന്ദു മഹാസഭയും ഇപ്പോൾ പിന്നീട് ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള ആ ഹിന്ദു ഐക്യവേദിയെന്നോ അല്ലെങ്കിൽ ഹിന്ദു ഒരു മുന്നേറ്റം. നാലാമത്തത് ഈ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ നേതൃത്വം കൊടുത്തിരുന്ന വ്യത്യസ്ത ധാരകൾ. ഇങ്ങനെ ഇങ്ങനെയുള്ള ധാരകൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഈ ഹിന്ദു ധാര ഒഴിച്ച് ബാക്കി എല്ലാ ധാരകളിലും ഉണ്ടായിരുന്ന സമാനത എന്ന് പറയുന്നത് അത് എടുത്തിരുന്ന നിലപാടുകളുമെല്ലാം ഇപ്പോഴത്തേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുഹമ്മദ് ജിന്നയുടെ നേതൃത്വത്തിൽ മറ്റൊരു രാഷ്ട്രമായി പോവുകയായിരുന്നു. ബാക്കി ഉണ്ടായിരുന്ന ഇന്ത്യയിൽ നിലനിന്നിരുന്ന അതിനുശേഷം അടൽ ബിഹാരി വാജ്പേയി അല്ലെങ്കിൽ ഈ രാമജന്മഭൂമി പ്രസ്ഥാനം വരുന്നത് വരെ ഉണ്ടായിരുന്ന ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാര എന്ന് പറയുന്നത് പ്രധാനമായും മതനിരപേക്ഷമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇപ്പോൾ ഗോപി പറഞ്ഞ ഈ ജാതിക്കുമേൽ ബ്രാഹ്മണ രാഷ്ട്രീയത്തിന്റെ ഹിന്ദുത്വ ഹിന്ദുത്വ അടിച്ചേൽപ്പിക്കുന്ന ഈ രാഷ്ട്രീയത്തിന് വലിയ മേൽക്കൈ വരികയും അവരുടെ രാഷ്ട്രപിതാവായ സവർക്കർക്ക് വലിയ ജനസമ്മതി വരികയും ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുഖ്യധാരയായിരുന്ന രണ്ട് ധാരകൾ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആ ധാരയും സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ധാരകളും നോക്കുകുത്തികളായിട്ട് നോക്കി നിൽക്കുന്ന ഒരവസ്ഥയില്ലേ? ഇതാണ് എന്റെ അവസാന ചോദ്യം.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ വംശീയ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ യൂറോപ്യൻ പൊളിറ്റിക്സ് ഇത് കൊണ്ടുവരുന്നതാണ് സവർക്കർ. മസ്സീനിയാണ് സവർക്കറെ ആ സമയത്ത് സ്വാധീനിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത്. അപ്പൊ മസ്സീനി ഇവിടുത്തെ ഇറ്റാലിയൻ ജനതയെ യോജിപ്പിച്ച ഒരു ചരിത്രമുണ്ട്, മസ്സീനിയും ഗാരിബാൾഡിയും കൂടിയിട്ട്. അപ്പം ആ ചരിത്രം ഹിന്ദുമതത്തിന്റെ ഉള്ളിലേക്ക് എടുത്തു വെക്കുകയാണ്. ഹിന്ദുത്വം പല പടലകളായിട്ട് പിളർന്നു കിടക്കുമ്പോൾ അതിനെ ഒരു മസ്സീനിയൻ തന്ത്രം ഉപയോഗിച്ചിട്ട് യോജിപ്പിക്കുന്നതാണ്. അങ്ങനെയാണ് അത് വംശീയ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ഇത് 1948 ഇപ്പൊ 37 ആദ്യമായി ജിന്ന പറയുന്നതിന് മുമ്പ് ദ്വിരാഷ്ട്രവാദം ഉന്നയിക്കുന്ന സവർക്കറാണ്. ഇന്ത്യയിൽ രണ്ട് രാഷ്ട്രങ്ങൾ ഉണ്ടെന്ന് പറയുന്നു, ഒരു രാജ്യത്തിനുള്ളിൽ രണ്ട് രാഷ്ട്രങ്ങൾ നിലവിലുണ്ട്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന് പറയുന്നത് സവർക്കറാണ്.
ജിന്നയുടെ ദ്വിരാഷ്ട്രവാദത്തിന്റെ പ്രമേയം അവതരിപ്പിക്കുന്ന സ്റ്റേജിൽ തന്നെ സവർക്കർ പോയിരുന്നുണ്ട്.
ആ അതെ 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 അതെ. അപ്പൊ ഇതാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിന് തിരിച്ചടി വരുന്നത് ഈ പറയുന്ന ഒരു 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 സവിശേഷമായ രീതിയിൽ ഹിന്ദു മഹാസഭ മുന്നോട്ട് പോയിരുന്നു, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് സഹായം ഉള്ളതുകൊണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് രണ്ടാം ലോകയുദ്ധം വരുമ്പോ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രവിശ്യ ഗവൺമെന്റുകൾ മുഴുവൻ രാജിവെക്കുന്നുണ്ട് പ്രതിഷേധം ആയിട്ട്. ആ സമയത്ത് സവർക്കറാണ് ഹെൽപ്പ് സഹായമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് വരുന്നത്. അപ്പൊ ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ പ്രവിശ്യ ഗവൺമെന്റുകൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് മുസ്ലിം വിരുദ്ധത അങ്ങേയറ്റം പ്രസംഗിക്കുമ്പോഴും ഈ ജിന്നയുടെ മുസ്ലിം ലീഗുമായിട്ട് ചേർന്നിട്ട് ഈ എൻ എം
ബംഗാളിൽ
ഡബ്ല്യു പി ആ നോർത്ത് ഫ്രോണ്ടിയർ വെസ്റ്റേൺ പ്രൊവിൻസില് സിന്ധില് ബംഗാളില് മുസ്ലിം ലീഗിൽ നിന്ന് വിഭജിച്ചുപോയ ഫസലുൽ ഹക്കിന്റെ എന്നാൽ വിഭജനത്തിന് അനുകൂലിക്കുന്ന
അതിൽ
പാർട്ടിയായിട്ട്
ശ്യാമപ്രസാദ്
ചേർന്ന്
മുഖർജി
ഭരിക്കുന്നത്.
ഉണ്ടായിരുന്നല്ലോ,
ശ്യാമപ്രസാദ് മുഖർജി ഉപമുഖ്യമന്ത്രിയായിരുന്നു.
ഉപമുഖ്യമന്ത്രിയായിരുന്നു. അതെ,
അതെ, ഇവര് രണ്ടുപേരും ബ്രിട്ടീഷുകാർ സഹായിക്കുന്നുണ്ട്, ജിന്നയുടെ മുസ്ലിം ലീഗും സഹായിക്കുന്നു.
അതെ.
ക്വിറ്റ് ഇന്ത്യ സമരം വരുമ്പോഴാണ് ഈ ആദ്യമായിട്ട് സവർക്കറുടെ ഒരു ഒരു പ്രത്യേക രീതിയിൽ ഹിന്ദു മഹാസഭ തകരുന്നത് എന്ന് പറഞ്ഞാൽ ഹിന്ദു മഹാസഭയുടെ അണികൾ മുഴുവൻ കൊഴിഞ്ഞുപോയി. ആ സമയത്ത് എൻ സി ചാറ്റർജി, സോമനാഥ് ചാറ്റർജിയുടെ അച്ഛൻ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായിരുന്നു, അദ്ദേഹം സവർക്കർക്ക് ഒരു കത്ത് എഴുതുന്നുണ്ട്. നമ്മള് ഹിന്ദുക്കളുടെ പാർട്ടി എന്ന് പറയുന്ന ഹിന്ദു മഹാസഭ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കരുതെന്ന് ആളുകളോട് പറയും. ജിന്നയുടെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ മുസ്ലിങ്ങളുടെ പാർട്ടി ആയിട്ടുള്ള ജിന്നയുടെ മുസ്ലിം ലീഗ് മുസ്ലിങ്ങളോട് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കരുതെന്ന് പറയും. നമ്മൾ റോട്ടി നോക്കുമ്പോ, തെരുവിൽ ചെന്ന് നോക്കുമ്പോ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ സമരത്തിന്റെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പേടിച്ച് കത്തെഴുതുന്നത്. ഇങ്ങനെ അവിടെയും ഹിന്ദു മഹാസഭയ്ക്ക് തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ വിഭജനം നടന്നപ്പോ ഈ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായപ്പോ, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്ന് വിചാരിക്കാത്ത രീതിയിൽ അഭയാർത്ഥികൾ ഇന്ത്യയിൽ എത്തുന്നു. ഇന്ത്യയിൽ എത്തുമ്പോൾ ആ യാത്രയിൽ അവർക്ക് വലിയ കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അവര് മുറിവേറ്റ മനസ്സുമായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അവരെ അണിനിരത്തിയിട്ട് ഈ സ്വാതന്ത്ര്യത്തിന്റെ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, അതിലേക്കൊക്കെ വരുന്നുള്ളൂ ഭരണഘടന, അവരെ അണിനിരത്തി ഇന്ത്യയെ പിടിച്ചെടുക്കാമായിരുന്നു ഹിന്ദു മഹാസഭയും സവർക്കറും ശ്രമിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ. ഡൽഹിയിൽ നാലിൽ ഒന്ന് അഭയാർത്ഥിയാവുന്ന സന്ദർഭമാണെന്ന് ഓർക്കണം. നാലാളുകൾ എടുത്താൽ നാലാമത്തെ ആൾ അഭയാർത്ഥിയാണെന്ന ഒരു ഒരു സന്ധിയായിരുന്നു അത്. മാത്രമല്ല ഈ അഭയാർത്ഥികൾ സ്വാഭാവികമായിട്ട് അന്നത്തെ ഇന്ത്യൻ നേതാക്കളോട് വലിയ തരത്തിലുള്ള ഒരു ഒരു വിരോധം വെച്ചു. ഗാന്ധിയുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടമാണ് മാർത്തേഹേതോ മാർണേതോ എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിക്കുന്നു. ഇത് ഈ ഈ ഈ സന്ദർഭം ഉപയോഗിച്ചിട്ട് അഭയാർത്ഥികളെ മുന്നിൽ വെച്ചിട്ട് ഇന്ത്യ പിടിച്ചെടുക്കാമെന്ന്, ഇന്ത്യ പിടിച്ചെടുത്ത് ഹിന്ദുസ്ഥാൻ സ്ഥാപിക്കാമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ 48-ലെ ഗാന്ധി വധം ഇവരുടെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചു. ഇവരങ്ങേയറ്റം മാർജിനലൈസ് ചെയ്തു. പിന്നത്തെ ഇലക്ഷനില് ഹിന്ദു മഹാസഭയ്ക്ക് 3 സീറ്റാണ് ഉണ്ടാവുന്നത്. ഹിന്ദു മഹാസഭ RSS ആ സമയത്ത് ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന പേരുപയോഗിക്കുന്ന പേടിച്ച്, ഈ ഹിന്ദു എന്ന് പറയുന്ന ഒരു പേരുപയോഗിക്കുന്ന പേടിച്ചിട്ടാണ് ഭാരതീയ ജനസംഖ്യ ഉണ്ടാക്കുന്നത്. ഹിന്ദു എന്ന് പറയുന്ന പദമൊക്കെ മാറ്റി വെച്ചിട്ട് ഭാരതീയം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരും ഭാരതീയ ജനസംഖ്യ. അവർക്ക് 3 സീറ്റ് കിട്ടിയുള്ളൂ. മറ്റേ രാമരാജ്യ പരിഷത്ത് എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ഹിന്ദു പാർട്ടിക്ക് 3 സീറ്റ് കിട്ടിയുള്ളൂ. എന്ന് പറഞ്ഞാൽ 9 സീറ്റാണ് ആകെ കിട്ടിയത് ഈ 51-52 ഇലക്ഷനിൽ. അത്രയും പുറന്തള്ളപ്പെട്ടു. അവിടെ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മാർജിനലൈസ് ചെയ്തപ്പോ, ഈ ഹിന്ദുത്വ രാഷ്ട്രീയം മാർജിനലൈസ് ചെയ്തു എന്ന് വന്നപ്പോ മറ്റ് പാർട്ടികളൊക്കെ ഇവരെ മറന്നു. ഈ ഈ ഹിസ്റ്ററി മുഴുവൻ മറന്നു. ഹിന്ദുത്വ ഫാസിസത്തിന്റെ അതുവരെയുള്ള ചരിത്രത്തിന്റെ മറവിയിലേക്ക് തള്ളിയിട്ടു. ഇവര് മാർജിനലായി പോയി, ഒരിക്കലും ഇവർ തിരിച്ചു വരില്ല എന്നാണ് മറ്റ് പാർട്ടികൾ മുഴുവൻ തീരുമാനിക്കുന്നത്. അത് അതിനെ അതിനപ്പുറം കണ്ട ഒരാൾ ജവഹർലാൽ നെഹ്റുവാണ്. ആദ്യത്തെ ഗവൺമെന്റ് രൂപീകരിച്ച് ഇലക്ഷന് ശേഷമുള്ള ആദ്യത്തെ ഗവൺമെന്റ് രൂപീകരിച്ചപ്പോ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് നെഹ്റു. അപ്പൊ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെയാണ് പ്രതിപക്ഷത്ത് എത്തുന്നത്. ഇപ്പൊ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ട് AK ഗോപാലനാണ് അന്ന് പ്രതിപക്ഷ നേതാവ്, AKG ആണ്. അപ്പൊ അന്ന് നെഹ്റുവിനോട് അമേരിക്കൻ പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ആരാണ് നിങ്ങളുടെ ശത്രു എന്ന് ചോദിക്കുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം മുഖ്യ പ്രതിപക്ഷ കക്ഷി കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പൊ നെഹ്റു പറയുന്നുണ്ട്, അല്ല, ഇന്ത്യയുടെ ശത്രു എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഷർട്സ് ആണ്, ഈ കറുപ്പ് കുപ്പായക്കാരനാണ്, മുസോളിനിയുടെ കറുപ്പ് കുപ്പായക്കാർക്ക് സമാനമായ ഈ ഹിന്ദുത്വ ശക്തികളാണ്. അവരിപ്പ മാർജിനലൈസ് ചെയ്ത് കിടക്കുകയാണ്, പക്ഷെ അവര് വരും. അവരാണ് ഇന്ത്യയെ നശിപ്പിക്കുന്ന ഒരു, ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ എന്നേക്കുമായി കീറിയെറിയാൻ കഴിവുള്ള ഒരു ശത്രു എന്ന്, ഈ പറയുന്ന സെക്യുലറിസത്തിനെ നശിപ്പിക്കാൻ കഴിയുന്ന ഏക ശത്രു അവരാണെന്ന് പറയുന്നുണ്ട്. അപ്പോ ആ മുന്നറിയിപ്പ് പക്ഷെ ആരും എടുക്കുന്നില്ല. അവർ നെഹ്റു പ്രത്യേകിച്ച് പറയുന്നുണ്ട്, അവരൊരു പക്ഷേ എന്തെങ്കിലും കാലത്ത് അധികാരത്തിലെത്തിയാൽ ഇന്ത്യ അതിജീവിക്കും, അതിലെനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ ഇന്ത്യ അതിജീവിച്ചാലും ഇവരുണ്ടാക്കുന്ന പരിക്കുകൾ എന്ന് പറയുന്നത് അതിഗംഭീരായിരിക്കും, അത് മറികടക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. അതാണിപ്പോ സംജാതമായിട്ടുള്ളത്. ഈ സംജാതമാവുന്നതിന്റെ കാരണം ഈ സെക്യുലർ പൊളിറ്റിക്സ് അവന്റെ വിവിധ കക്ഷികൾ തമ്മിലുള്ള മത്സരമായി ഇന്ത്യൻ പോളിറ്റിയെ കാണുന്നുണ്ട്, ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തെ അങ്ങനെ നിരീക്ഷിക്കുന്നു കുറെ കാലത്ത്. അപ്പൊ ഇവരുടെ വളർച്ച ഈ മാർജ് ഒരു സ്ഥലത്തേക്ക് മറന്നു കളഞ്ഞു. ഈ ഈ ഈ സംഗതിയെ ഹിന്ദുമഹാസഭ പോലുള്ള ഒരു ഫാസിസ്റ്റ് കക്ഷി ഉണ്ടാക്കിയ ആശയം ഇവിടെ കെടുക്കുന്നുണ്ട്, അതൊരു സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുന്ന കാര്യം മറന്നു കളഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു വിഡ്ഢിത്തം കാണിച്ചപ്പോ സ്വാഭാവികമായിട്ട് ജയപ്രകാശ് നാരായണൻ ഒന്ന് ഓർക്കണം, ജയപ്രകാശ് നാരായണനായിരുന്നു ഈ ഹിന്ദു മഹാസഭയെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയമായി നേരിട്ടിരുന്നത്. അദ്ദേഹം തന്നെ ഒരു ഒരു ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇവരെ കൊണ്ടുവരുന്നുണ്ട്. ഇവരെ
അടിയന്തരാവസ്ഥ ചെയ്ത പരിക്ക് വളരെ 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 വലുതാണ്.
അതെ 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 അതെ, ബാപ്റ്റൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാല്. ഇവരെ
സ്നാനം
നടത്തിയിട്ട് എടുക്കുകയാണ്. അതെ, ജ്ഞാനസ്നാനം ചെയ്തെടുക്കുന്നു. ആ സമയത്ത് അവരും ഒരു പ്രത്യേക സ്ട്രാറ്റജി സ്വീകരിക്കുന്നുണ്ട്. അവർ ഹിന്ദുത്വ പൊളിറ്റിക്സ്, ഫാസിസ്റ്റ് പൊളിറ്റിക്സ് സംസാരിക്കുന്നേ ഇല്ല. പകരം ഇപ്പൊ ദീൻദയാൽ ഉപാധ്യായരുടെ ഏകാത്മ മാനവവാദം ഒക്കെയാണ് ഞങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നു. 1980-ൽ ഇത് BJP ആയിട്ട് മാറുമ്പോ ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ആണ്, ആരെയാണ് എതിർത്തിരുന്നത്, ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ആണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈഡ് ആൻഡ് സീക്ക് പൊളിറ്റിക്സ്, ഈ ഫാസിസത്തിന്റെ ഒരു തരം ഹൈഡ് ആൻഡ് സീക്ക് പൊളിറ്റിക്സിന് കാണാനോ, അത് പ്രധാനമായിട്ട് കണക്കാക്കാൻ നെഹ്റു കണ്ട ഒരു ദീർഘവീക്ഷണം, ഇവരാണ് ഇന്ത്യയെ നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു അഗാധമായ രാഷ്ട്രീയ വീക്ഷണം സ്വീകരിക്കാനോ ഈ സെക്യുലർ കക്ഷികൾക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല അത് ചരിത്രത്തിലേക്ക് കടത്തിവിട്ടിട്ടില്ല ഇവർ ചെയ്ത കാര്യം. ഇപ്പൊ ഗാന്ധിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാല് സിലബസിൽ കൂടിയും, എന്ന് പറഞ്ഞാല് ഇന്ത്യൻ ജനതയെ സ്വാധീനിക്കുന്ന എല്ലാ സാംസ്കാരിക രൂപങ്ങളിൽ കൂടിയും കടത്തിവിടേണ്ടതായിരുന്നു. ഇപ്പോ നമ്മളൊരു കുട്ടിയെ വിളിച്ചു ചോദിക്കുകയാണെങ്കിൽ ഗാന്ധി എങ്ങനെ വധിക്കപ്പെട്ടു എന്ന് ഒരു മതഭ്രാന്തം വെടിവെച്ചു എന്നേ പറയുള്ളൂ. അതായിരിക്കും അയാളുടെ ഏറ്റവും വലിയ അറിവ്, അവളുടെ ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത്. ഇതിന് പിന്നിലൊരു ഫാസിസ്റ്റ് പൊളിറ്റിക്സ് പ്രവർത്തിച്ചിരുന്നു, അതിന്റെ ഫലമായിട്ടാണ് ഗാന്ധിയെ കൊന്നതെന്ന് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജനതയെ ഒരു നമ്മളീ പറയുന്ന ഐഡിയോളജിക്കൽ അപ്പാരറ്റസ് ആണല്ലോ അതൊക്കെ, ഈ പറയുന്ന വിദ്യാഭ്യാസം, ഇതേ കൂടി ഒന്നും കടത്തി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരെ മറവിയിലേക്ക് തള്ളി. അവരാ മറവിന്റെ മറ പിടിച്ചിട്ട് വളർന്നു വരുന്നത് കാണാൻ കഴിഞ്ഞില്ല. ഒരു സന്ദർഭത്തിൽ അവര് വളരെ ഈ അണുവിസ്ഫോടനൊക്കെ ഓപ്പൺ ഹീമറിന്റെ സിനിമയിലൊക്കെ പറയും ഈ ബോംബ് ഉണ്ടാക്കുന്ന പോലെയാണ്, പെട്ടെന്ന് സംസ്കാരത്തിൽ ഒരു വലിയ ഒരു വിസ്ഫോടന ശക്തി ഏറ്റ അവർ വരികയാണ് ചെയ്തിട്ടുള്ളത്.
അപ്പൊ ഞാൻ ഈ
അവരെ
ഈ സംഭാഷണം ഇതിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുമ്പോ ഈ സവർക്കറുടെ ദേശാഭിമാനം ഒരു അഭിമാനമായി കരുതുന്ന ഒരു വലിയ സമൂഹം കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ ഉണ്ടായി വന്നു. നമ്മളുടെ ഈ പോഡ്കാസ്റ്റ് അഭിസംബോധന ചെയ്യുന്ന മലയാളികളുടെ ഇടയിലും ഉണ്ടായി വന്നു. എന്റെ അവസാനത്തെ ചോദ്യം, ഇത് കേൾക്കുന്ന, അതായത് ഈ നറേറ്റീവ്, ഈ ഹിന്ദുത്വ ദേശീയതയുടെ നറേറ്റീവ് സ്വാംശീകരിച്ച് കഴിഞ്ഞ ഒരു മലയാളി ഗോപിയോട് ചോദിക്കുകയാണ്, എന്താ സവർക്കർ ദേശാഭിമാനി ആയിരുന്നില്ലേ, എന്താണ് അവരോടുള്ള പി എൻ ഗോപികൃഷ്ണന്റെ മറുപടി? അതോടുകൂടി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം.
സവർക്കർ ഒരിക്കലും ദേശാഭിമാനി ആയിരുന്നില്ല, ഹിന്ദുത്വ അഭിമാനിയായിരുന്നു. ഹിന്ദുത്വ ദേശത്തെയാണ് അദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിച്ചതും അതിനെ സംബന്ധിച്ച ആശയങ്ങളാണ് മാനിഫെസ്റ്റ് ചെയ്തതും. ആ ദേശം ഇന്ത്യ എന്ന് പറയുന്ന സെക്യുലർ ദേശത്തിന് എതിർ നിൽക്കുന്ന ഒരു സങ്കല്പമാണ്. നമ്മുടെ ഒരു അയൽ വ്യവസ്ഥ എന്ന് പറയുന്നതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ മറുപടി കിട്ടും. എന്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു ജാതിക്കാരൻ കേരളത്തെങ്കിലും കഴിയുന്നുണ്ട്, നമ്മുടെ മതിലിന്റെ അപ്പുറത്ത്, നമ്മുടെ വേലിന്റെ അപ്പുറത്ത് മറ്റൊരു ജാതിക്കാർ, മുസ്ലിമോ ക്രിസ്ത്യാനിയോ, ഞാൻ ഇപ്പൊ ഹിന്ദു ആയ എന്റെ അയൽക്കാരായിട്ട് അവരുണ്ട്. ഓരോ ഉത്സവത്തിനും ആ വേലിയുടെ മുകളിലൂടെ നമ്മൾ മധുരങ്ങൾ കൈമാറിയിരുന്നു, ഓരോ വിശേഷവും നമ്മുടേത് എന്ന പോലെ നോക്കിക്കണ്ടിരുന്നു. ഇത് നമുക്ക് നൽകുന്ന ഒരു ജീവിതാനന്ദമുണ്ട്. ഈ ജീവിതാനന്ദമാണ് ഇന്ത്യയുടെ ഒരു ജീവിതാനന്ദം എന്ന് പറയുന്നത്. ഇത് തകർക്കുന്ന സങ്കല്പം ദേശാഭിമാന സങ്കല്പമല്ല, ഇത് തകർക്കുന്നതെന്ന് പറഞ്ഞാൽ വൈരത്തിന്റെയും വെറുപ്പിന്റെയും ഒരു രാഷ്ട്രസങ്കല്പമാണ്. അപ്പൊ ആ വൈരത്തിന്റെയും വെറുപ്പിന്റെയും ഒരു സങ്കല്പമാണ്, രാഷ്ട്രസങ്കല്പമാണ്, യുദ്ധസന്നദ്ധമായിട്ടുള്ള ഒരു പ്രദേശം എന്ന് പറയുന്ന സങ്കല്പമാണ് സവർക്കർ വളർത്തിയിരുന്നത് എന്ന് തിരിച്ചറിയണം. ഇവിടെ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു ചോദ്യമുള്ളൂ, നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആളെ സ്നേഹിക്കാനോ വെറുക്കണോ എന്ന് പറയുന്ന ഒരു ആത്യന്തികമായിട്ടുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലാണ് സവർക്കറെയും ഗാന്ധിയെയും അംബേദ്കറെയും ഒക്കെ കൊണ്ടുവയ്ക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ചരിത്രാനുഭവം എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിൽ വരുന്ന ഒരു മനുഷ്യനെ, നമ്മളിപ്പം കാലത്ത് ഓട്ടോറിക്ഷ കയറുന്നു, ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ജാതി നമ്മൾ ചോദിക്കാറുണ്ടോ? ചോദിക്കാറില്ല. പക്ഷെ ഈ സവർക്കറിന്റെ സങ്കല്പമാണെങ്കിൽ ഇത് ചോദിക്കണം, നീ മൈനോറിറ്റി ആണോ മെജോറിറ്റി ആണോ. എന്നാൽ മാത്രമേ അവിടെ തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ, പൗരത്വം ഉള്ളൂ. വെരി ഫസ്റ്റ് തൊട്ടുള്ള അവന്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതാണ് സവർക്കറിസം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ മുഴുവൻ മനുഷ്യരും എതിർക്കേണ്ടത്. ഒരു അത്തരത്തിലാണ്, ഒരു മാനവികമായ ഐക്യ മുന്നണിയാണ് ഫാസിസത്തിന് എതിര് നിൽക്കേണ്ടത്. ഇന്ത്യൻ ഫാസിസത്തിന്റെ പേരാണ് സവർക്കറിസം.
നമുക്ക് ഈ നാരായണ ഗുരുവിന്റെ ഒരു ശ്ലോകം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. അവരന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്, അവരെ ബോധത്തിന്റെ കാര്യം ഗോപികൃഷ്ണൻ പറഞ്ഞതുകൊണ്ടാണ്, അവരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു, കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്നു അപചയ കർമ്മം അവനു വേണ്ടി മാത്രം.
അതെ, ഗോപാലകൃഷ്ണന്റെ ഈ നാരായണ ഗുരു പോഡ്കാസ്റ്റുകളൊക്കെ വളരെ സന്തോഷത്തോടെ കേൾക്കാറുണ്ട്. അതിനൊരു സാംസ്കാരിക ശക്തി ഉണ്ടെന്ന് വളരെ അഗാധത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിനോട് ഒന്ന് ഞാൻ കൂട്ടി വെക്കുകയാണെങ്കിൽ, പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എഴുതിയ ആളാണ് ശ്രീ നാരായണ ഗുരു എന്നുകൂടി നമുക്ക് ഓർക്കാം.
താങ്ക് യു, താങ്ക് യു ഗോപികൃഷ്ണൻ ഫോർ യുവർ ക്വാളിറ്റി ടൈം.
നല്ല ഒരു സുപ്രഭാതം ആയിരുന്നു ഒന്ന്. ഇത്രയും നമുക്ക് നമ്മുടെ ആശങ്കകൾ പരസ്പരം പങ്കുവയ്ക്കാൻ പറ്റി. നന്ദി, ഗോപാലകൃഷ്ണൻ.
താങ്ക് യു.